ഭയപ്പെടുന്നതിക്കും. നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് കൊടുങ്കാറ്റ് പോലെയും നിങ്ങളുടെ അകത്ത് ചുഴലിക്കാറ്റ് പോലെയും വരുമ്പോൾ, കഷ്ടവും സങ്കടവും നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ അപ്പോൾ അവർ എന്നെ വിളിക്കും, ഞാൻ ഉത്തരം പറയുകയില്ല, എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും, കണ്ടെത്തുകയുമില്ല. അവർ പരിജ്ഞാനത്തെ വെറുത്തല്ലോ യഹോവയെ തിരഞ്ഞെടുത്തതുമില്ല. അവർ എന്റെ ആലോചന അനുസരിക്കാതെ എന്റെ ശാസ്ത്രയൊക്കെ നിരസിച്ചു കളഞ്ഞതുകൊണ്ട് അവർ സ്വന്തം വഴിയുടെ ഫലം അനുഭവിക്കുകയും തങ്ങളുടെ ആലോചനകളാൽ തൃപ്തി പ്രാപിക്കുകയും ചെയ്യും. ബുദ്ധിഹീനരുടെ പിന്മാറ്റം അവരെ കൊല്ലും, പോഷന്മാരുടെ നിശ്ചിന്ത അവരെ നശിപ്പിക്കും. എന്റെ വാക്ക് കേൾക്കുന്നവനോ നിർഭയം വസിക്കും, ദോഷഭയം കൂടാതെ സ്വയമായിരിക്കുകയും ചെയ്യും. മകനെ ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും ബോധനത്തിന് നിന്റെ ഹൃദയം കായ്ക്കുകയും ചെയ്യേണ്ടതിന് എന്റെ വചനങ്ങളെ കൈക്കൊണ്ട് എന്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിൽ സംഗ്രഹിച്ചാൽ നീ ബോധവാസ്തനായി വിളിച്ചു, വിവേകത്തിനായി ശബ്ദ ഉയർത്തു എങ്കിൽ, അതിനെ വെള്ളിയെ പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങളെ പോലെ തിരിയുന്നു എങ്കിൽ, നീ യഹോവയെ ഗ്രഹിക്കുകയും ദൈവപരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും. യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്, അവന്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നു. അവൻ നേരുള്ളവർക്ക് രക്ഷ സംഗ്രഹിച്ചു വച്ചിരിക്കുന്നു, നിഷ്കളങ്കമായി നടക്കുന്നവർക്ക് അവൻ ഒരു പരിചയം തന്നെ. അവൻ ന്യായത്തിന്റെ പാതകളെ അഴക്കാക്കുന്നു, തന്റെ വിശുദ്ധന്മാരുടെ വഴിയെ സൂക്ഷിക്കുന്നു. അങ്ങനെ നീ നീതിയും ന്യായവും നേരും സകല സന്മാർഗവും ഗ്രഹിക്കും, ജ്ഞാനം നിന്റെ ഹൃദയത്തിൽ പ്രവേശിക്കും, പരിജ്ഞാനം നിന്റെ മനസ്സിനിമ്പുമായിരിക്കും. വകതിരിവ് നിന്നെ കാക്കും, വിവേകം നിന്നെ സൂക്ഷിക്കും, അവർ നിന്നെ ദുഷ്ടന്റെ വഴിയിൽ നിന്നും വികടം പറയുന്നവരുടെ കൂട്ടത്തിൽ നിന്നും വിടുവിക്കും. അവർ ഇരുട്ടുള്ള വഴികളിൽ നടക്കേണ്ടതിന് നേരെയുള്ള പാത വിട്ടുകളയുകയും ദോഷപ്രവൃത്തിയിൽ സന്തോഷിക്കുകയും ദുഷ്ടന്റെ വികടങ്ങളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നു. അവർ വളഞ്ഞ വഴിക്ക് പോകുന്നവരും ചുവല്ലാത്ത പാതയിൽ നടക്കുന്നവരും ആകുന്നു. അത് നിന്നെ പരസ്ത്രീയുടെ കയ്യിൽ നിന്നും ചക്രവാക്ക് പറയുന്ന അന്യസ്ത്രീയുടെ വശത്തു നിന്നും വിടുവിക്കും. അവൾ തന്റെ യൗവനകാന്തനെ ഉപേക്ഷിച്ച് തന്റെ ദൈവത്തിന്റെ നിയമം മറന്നു കളഞ്ഞിരിക്കുന്നു. അവളുടെ വീട് മരണത്തിലേക്കും അവളുടെ പാതകൾ പ്രേതന്മാരുടെ അടുക്കിലേക്കും ചാഞ്ഞിരിക്കുന്നു. അവളുടെ അടുക്കൽ ചെല്ലുന്ന ഒരുത്തിനും മടങ്ങി വരുന്നില്ല, ഇവന്റെ പാതകളെ പ്രാപിക്കുന്നതുമില്ല. അതുകൊണ്ട് നീ സജ്ജനത്തിന്റെ വഴിയിൽ നടന്ന് നീതിമാന്മാരുടെ പാതകളെ പ്രമാണിക്കുക. നേരുള്ളവർ ദേശത്ത് വസിക്കും, നിഷ്കളങ്കന്മാർ അത് ശേഷിക്കും. എന്നാൽ ദുഷ്ടന്മാർ ഛേദിക്കപ്പെടും, ദ്രോഹികൾ അതിൽ നിന്ന് നിർമൂലമാകും. മകനെ എന്റെ ഉപദേശം മറക്കരുത്, നിന്റെ ഹൃദയം എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളട്ടെ. അവ ദീർഘായുസോടും ജീവകാലം സമാധാനവും നിനക്ക് വർദ്ധിപ്പിച്ചു തരും. നിത്യസ്ഥതയും നിന്നെ വിട്ടുപോകരുത്, അവയെ നിന്റെ കഴുത്തിൽ കെട്ടിക്കൊള്ളുക, എന്റെ ഹൃദയത്തിന്റെ പലകയിൽ എഴുതിക്കൊള്ളുക. അങ്ങനെ ദൈവത്തിനും മനുഷ്യർക്കും ബോധ്യമായ ലാവണ്യവും സൽബുദ്ധിയും പ്രാപിക്കും. പൂർണ്ണ ഹൃദയത്തോടെ ആശ്രയിക്ക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്, യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക. അത് നിന്റെ നാഭിക്ക് ആരോഗ്യവും അസ്ഥികൾക്ക് തണുപ്പും ആയിരിക്കും. യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിന്റെയും ആദ്യഫലം കൊണ്ടും ബഹുമാനിക്കുക. അങ്ങനെ നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും, നിന്റെ ചക്ക് വീഞ്ഞ് കവി. മകനെ യഹോവയുടെ ശിക്ഷയെ നിരസിക്കരുത്, അവന്റെ ശാസനയെങ്കിൽ മുഷിയുമരുത്. അപ്പനോട് ചെയ്യുന്നത് പോലെ യഹോവ താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. ജ്ഞാനം പ്രാപിക്കുന്ന മനുഷ്യനും വിവേകം ലഭിക്കുന്നവരനും ഭാഗ്യവാൻ. അതിന്റെ സമ്പാദനം വെള്ളിയുടെ സമ്പാദനത്തിലും അതിന്റെ ലാഭം തങ്കത്തിലും നല്ലത്. അത് മുത്തുകളിലും വിലയേറിയത്. അതിന്റെ മത്സര വസ്തുക്കളൊന്നും അതിന് തുല്യമാകില്ല. അതിന്റെ വലങ്കയിൽ ദീർഘായുസ്സും ഇടങ്കയിൽ ധനവും മാനവും ഇരിക്കുന്നു. അതിന്റെ വഴികളിലുമുള്ള വഴികളും അതിന്റെ പാതകളെല്ലാം സമാധാനവും ആകുന്നു. അതിനെ പിടിച്ചുകൊള്ളുന്നവർക്ക് അത് ജീവവൃക്ഷം, അതിനെ കരസ്ഥമാക്കുന്നവൻ ഭാഗ്യവാന്മാർ. ജ്ഞാനത്താൽ യഹോവ ഭൂമിയെ സ്ഥാപിച്ചു, വിവേകത്താൽ അവൻ ആകാശത്തെ ഉറപ്പിച്ചു. അവന്റെ പരിജ്ഞാനത്താൽ ആഴങ്ങൾ പിളർന്നു, മേഘങ്ങൾ മഞ്ഞു പൊഴിക്കുന്നു. മകനെ ജ്ഞാനവും മധുരവും കാത്തുകൊള്ളുക, അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. അവ നിനക്ക് ജീവനും നിന്റെ കഴുത്തിന് അലങ്കാരവും ആയിരിക്കും. അങ്ങനെ നീ നിർഭമായി വഴിയിൽ നടക്കും, നിന്റെ കാലിടുകയുമില്ല. നീ കിടപ്പാൻ പോകുമ്പോൾ നിനക്ക് പേടി ഉണ്ടാകുകയില്ല, കിടക്കുമ്പോൾ നിന്റെ ഉറക്കം സുഖമായിരിക്കും. പെട്ടെന്നുള്ള പേടി ഹേതുവായും ദുഷ്ടന്മാർക്ക് വരുന്ന നാശം നിമിത്തവും നീ ഭയപ്പെടുകയില്ല. യഹോവ നിന്റെ ആശ്രയമായിരിക്കും, അവൻ നിന്റെ കാൽ കുടുങ്ങാതെ വണ്ണം കാക്കും. നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത്. നിന്റെ കയ്യിലുള്ളപ്പോൾ കൂട്ടുകാരനോട് പോയി വരിക നാളെ തരാമെന്ന് പറയരുത്. കൂട്ടുകാരന്റെ സമീപം നിർഭയം വസിക്കുമ്പോൾ അവന്റെ നേരെ ദോഷം നിരൂപിക്കരുത്. നിനക്ക് ഒരു ദോഷവും ചെയ്യാത്ത മനുഷ്യനോട് നീ വെറുതെ ചണ്ടയിടരുത്. സാഹസക്കാരനോട് ചെയ്യപ്പെടരുത്. അവന്റെ വഴികളൊന്നും തിരഞ്ഞെടുപ്പ് ചെയ്യരുത്. വക്രതയുള്ളവൻ യഹോവയ്ക്ക് വെറുപ്പാകുന്നു. നീതിമാന്മാർക്കോ അവന്റെ സഖ്യതയുണ്ട്. യഹോവയുടെ ശാപം ദുഷ്ടന്റെ വീട്ടിലുണ്ട്. നീതിമാന്മാരുടെ വാസസ്ഥലത്തെയോ അവൻ അനുഗ്രഹിക്കുന്നു. പരിഹാസികളെ അവൻ പരിഹസിക്കുന്നു. എളിയവർക്കോ അവൻ കൃപ നൽകുന്നു. ജ്ഞാനികൾ ബഹുമാനത്തെ അവകാശമാക്കുന്നു. ഭോഷന്മാരുടെ ഇടത്തെയോ അപമാനം തന്നെ. മക്കളെ, അപ്പന്റെ പ്രബോധനം കേട്ട് വിവേകം പ്രാപിക്കേണ്ടതിന് ശ്രദ്ധിപ്പീൻ. ഞാൻ നിങ്ങൾക്ക് സൽബുദ്ധി ഉപദേശിച്ചു വരുന്നു. എന്റെ ഉപദേശം നിങ്ങൾ ഉപേക്ഷിക്കരുത്. ഞാൻ എന്റെ അപ്പന്റെ മകനും എന്റെ അമ്മയ്ക്ക് ഓമയ ഏകപുത്രനും ആയിരുന്നു. അവർ എന്നെ പഠിപ്പിച്ചു. എന്നോട് പറഞ്ഞത് എന്റെ വചനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊള്ളാം. എന്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കാം. ജ്ഞാനം സമ്പാദിക്കുക, വിവേകം നേടുക മറക്കരുത്. എന്റെ വചനങ്ങളെ വിട്ടുമാറുകയും വരുത്. അതിനെ ഉപേക്ഷിക്കരുത്, അത് നിന്നെ കാക്കും. അതിൽ പ്രിയം വയ്ക്കുക, അത് നിന്നെ ശിക്ഷിക്കും. ജ്ഞാനം തന്നെ പ്രധാനം. ജ്ഞാനം സമ്പാദിക്കുക, സമ്പാദ്യത്താലും വിവേകം നേടുക. അതിനെ ഉയർത്തുക, അതിനെ ഉയർത്തും. അതിനെ ആലിംഗനം ചെയ്താൽ അത് നിനക്ക് മാനം വരുത്തും. അത് നിന്റെ തലയിലെ അലങ്കാരമാല അണിയിക്കും. അത് നിന്നെ ഒരു മഹത്വ കിരീടം ചൂടിക്കും. മകനെ, കേട്ട എന്റെ വചനങ്ങളെ കൈക്കൊള്ളുക. എന്നാൽ നിനക്ക് ദീർഘായുസ്സുണ്ടാകും. ജ്ഞാനത്തിന്റെ മാർഗം ഞാൻ നിന്നെ ഉപദേശിക്കുന്നു. നേരെയുള്ള പാതയിൽ ഞാൻ നിന്നെ നടത്തുന്നു. നടക്കുമ്പോൾ നിന്റെ കാലടിക്ക് ഇടുക്കം വരികയില്ല. ഓടുമ്പോൾ നീന്തറുകയില്ല. പ്രബോധനം മൃഗ പിടിക്കുക, വിട്ടുകളയരുത്. അതിനെ കാത്തുകൊള്ളുക, അതെന്നെ നിന്റെ ജീവനല്ലോ. ദുഷ്ടന്മാരുടെ പാതയിൽ നീ ചെല്ലരുത്. ദുർജനത്തിന്റെ വഴിയിൽ നടക്കുകയും വരുത്. അതിനോട് അകന്നു നിൽക്കുക, അതിൽ നടക്കരുത്. അത് വിട്ടുമാറി കടന്നു പോകുക. അവർ ദോഷം ചെയ്തിട്ടല്ലാതെ ഉറങ്ങുകയില്ല. വല്ലവരെയും വീഴ്ചിട്ടല്ലാതെ അവർക്ക് ഉറക്കം വരികയില്ല. ദുഷ്ടതയുടെ ആഹാരം കൊണ്ട് അവർ ഉപജീവിക്കുന്നു. ബലാത്കാരത്തിന്റെ ബീജം അവർ പാനം ചെയ്യുന്നു. നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിന്റെ വെളിച്ചം പോലെ. അത് നട്ടുച്ചവരെ അധികാധികം ശോഭിച്ചു വരുന്നു. ദുഷ്ടന്മാരുടെ വഴി അന്ധകാരം പോലെയാകുന്നു. ഏതിങ്കൽ തട്ടി വീഴും എന്ന് അവർ അറിയുന്നില്ല. മകനെ, എന്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക. എന്റെ മൊഴികൾക്ക് നിന്റെ ചെവി ചായ്ക്കുക. അവൻ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. നിന്റെ ഹൃദയത്തിന്റെ നടുവിലവയെ സൂക്ഷിച്ചു
വയ്ക്കുക.
അവ ജീവനും അവരുടെ സർവ്വദേഹത്തിന് സൗഖ്യവുമാകുന്നു. സകല വ്യാകൃതിയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. വാഴ വക്രത നിങ്കിൽ നിന്ന് നീക്കിക്കളക. അധരങ്ങളുടെ വികടം നിങ്കിൽ നിന്ന് അകറ്റുക. നിന്റെ കണ്ണു നേരെ നോക്കട്ടെ. നിന്റെ കണ്ണിമ ചുവേ മുമ്പോട്ട് മിഴിക്കട്ടെ. നിന്റെ കാലുകളുടെ പാതയെ നിരപ്പാക്കുക. നിന്റെ വഴികളെല്ലാം സ്ഥിരമായിരിക്കട്ടെ. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത്. നിന്റെ കാലിനെ ദോഷം വിട്ടതിൽ മാറാക്കുക. മകനെ, പകുതിരിവിനെ കാത്തുകൊള്ളേണ്ടതിന്, നിന്റെ അകലങ്ങൾ പരിജ്ഞാനത്തെ പാലിക്കേണ്ടതിനും, ജ്ഞാനത്തെ ശ്രദ്ധിച്ചതിന്റെ ബോധനത്തിന് ചെവിചായിക്ക. പരസ്ത്രീയുടെ അകലങ്ങളിൽ നിന്ന് തേൻ ഇത്തിട്ടു വീഴുന്നു. അവളുടെ അണ്ണാക്ക് എണ്ണയേക്കാൾ മൃദുവാകുന്നു. പിന്നെ തേരോ അവൾ കാഞ്ഞിരം പോലെ കഴിപ്പും. ഇരുവായി തൊലുള്ള വാൾ പോലെ മൂർച്ചയുമുള്ളവൾ തന്നെ. അവളുടെ കാലുകൾ മരണത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. അവളുടെ കാലടികൾ പാതാളത്തിലേക്ക് ഓടുന്നു. ജീവന്റെ മാർഗത്തിൽ അവർ ചെല്ലാതെ വണ്ണം അവളുടെ പാതകൾ അസ്ഥിരമായിരിക്കുന്നു. അവൾ അറിയുന്നതുമില്ല. ആകയാൽ മക്കളെ, എന്റെ വാക്ക് നൽകി. എന്റെ വായിലെ മൊഴികളെ വിട്ടുമാറരുത്. വഴി അവളോട് അകറ്റുക. അവളുടെ വീട്ടിന്റെ വാതിലിനോടടുക്കരുത്. നിന്റെ യൗവന ശക്തി അന്യന്മാർക്കും നിന്റെ ആടുകൾ ക്രൂരന്മാർക്കും കൊടുക്കരുത്. കണ്ടവർ നിന്റെ സമ്പത്ത് തിന്നു കളയരുത്. നിന്റെ പ്രയത്ന ബലം വല്ലവന്റെ വീട്ടിൽ ആയിപ്പോകരുത്. നിന്റെ മാംസവും ദേഹവും ശേഷിച്ചിട്ട് നീ ഒടുവിൽ നെടുവീർത്തുകൊണ്ടും, അയ്യോ ഞാൻ പ്രബോധനം വെറുക്കുകയും എന്റെ ഹൃദയം ശാസ്ത്രയെ നിരസിക്കുകയും ചെയ്തുവല്ലോ. എന്റെ ഉപദേഷ്ടന്മാരുടെ വാക്ക് ഞാൻ അനുസരിച്ചില്ല. എന്നെ പ്രബോധിപ്പിച്ചവർക്ക് ഞാൻ ചെവി കൊടുത്തില്ല. സഭയുടെ സംഘത്തിന്റെയും മക്ഷേ ഞാൻ ഏകദേശം സകല ദോഷത്തിലും അകപ്പെട്ടു പോയല്ലോ. എനിക്ക് ഇങ്ങനെ പറവാൻ അതിരി വരരുത്. നിന്റെ സ്വന്തം ജലാശയത്തിലെ തണ്ണീരും സ്വന്തം കിണറ്റിൽ നിന്ന് ഒഴുക്കുന്ന വെള്ളവും കുടിക്കുക. നിന്റെ ഉറവുകൾ വഴിയിലേക്കും നിന്റെ നീരൊഴുക്കുകൾ വീതിയിലേക്കും ഒഴുകിപ്പോകണമോ? അപ്പൊ നിനക്കും അന്യന്മാർക്കും കൂടെ ഉള്ളത് അല്ല, നിനക്ക് മാത്രമേ ഇരിക്കാവൂ. നിന്റെ ഉറവ് അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. നിന്റെ യൗവനത്തിലെ ഭാര്യയിൽ സന്തോഷിച്ചുകൊള്ളുക. കൗതുകമുള്ള ഇടമാനും മനോഹരമായ ഇളമാൻ പോലെ പോലെയും അവളുടെ സ്ഥലങ്ങൾ എല്ലാ കാലത്തും നിന്നെ വിരമിപ്പിച്ചിട്ട് അവളുടെ പ്രേമത്താൽ നീ എപ്പോഴും മത്തനായിരിക്കാം. മകനെ, നീ പരസ്ത്രീയെ കണ്ട് ഭ്രമിക്കുന്നതും അന്യസ്ത്രീയുടെ മാർവിടം തഴുന്നതും എന്ത്? മനുഷ്യന്റെ വഴികൾ എപ്പോഴും ദൃഷ്ടിയിലിരിക്കുന്നു. അവന്റെ നടപ്പൊക്കെയും അവൻ തൂക്കി നോക്കുന്നു. ദുഷ്ടന്റെ അകൃത്യങ്ങൾ അവനെ പിടിക്കുന്നു. അവൻ തന്റെ പാശങ്ങളാൽ അവൻ പിടിപെടും. പ്രബോധനം കേൾക്കായികയാൽ അവൻ മരിക്കും. മഹാഘോഷത്വത്താൽ അവൻ വഴിതെറ്റിപ്പോകും. മകനെ, കൂട്ടുകാരന് വേണ്ടി നീ ജാമ്യം നിൽക്കുകയോ അന്യനു വേണ്ടി കൈയടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ വായിലെ വാക്കുകളാൽ നീ കുടുങ്ങിപ്പോയേ. നിന്റെ വായിലെ മൊഴികളാൽ പിടിപെടുത്തിയിരിക്കുന്നു. ആകയാൽ മകനെ, ഇത് ചെയ്യുക, നിന്നെ തന്നെ വിടിവയ്ക്കുക. കൂട്ടുകാരന്റെ കയ്യിൽ നീ അകപ്പെട്ടു പോയല്ലോ. നീ ചെന്നതാണ് വീണ് കൂട്ടുകാരനോട് മുട്ടിച്ച് അപേക്ഷിക്കും. നിന്റെ കണ്ണിമയ്ക്ക് നിദ്രയും കൊടുക്കരുത്. പാഞ്ചായക്കാരന്റെ കയ്യിൽ നിന്നും പക്ഷിവേട്ടക്കാരന്റെ കയ്യിൽ നിന്നും എന്ന പോലെ നീ നിന്നെ തന്നെ വിടിവയ്ക്കുക. മടിയ, ഉറുമ്പിന്റെ അടുക്കൽ ചെല്ലുക. അതിന്റെ വഴികളെ നോക്കി കുച്ചിപ്പടിക്കുക. അതിന്റെ നായകനും മേൽവിചാരകനും വിപരീനില്ലാതിരുന്നിട്ടും വേനൽക്കാലത്ത് ആഹാരമൊരുക്കുന്നു, കൊയ്ത്തുകാലത്ത് തന്റെ ചികിത്സ സ്വീകരിക്കുന്നു. മടിയ, നീ എത്രത്തോളം കിടന്നുറങ്ങും? എപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും? കുറെ കൂടി ഉറക്കം, കുറെ കൂടി നിദ്ര, കുറെ കൂടെ കൈകെട്ടിക്കിടക്ക. അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും നിന്റെ ബുദ്ധിമുട്ടായ സമണിയെ പോലെയും വരും. നിസാരനും ദുഷ്കർമ്മിയുമായുള്ളവൻ വായുടെ വക്രതയോടെ നടക്കുന്നു. അവൻ കണ്ണി നയ്ക്കുന്നു, കാൽ കൊണ്ട് വരണ്ടുന്നു, വിരൽ കൊണ്ട് ആംഗ്യം കാണിക്കുന്നു. അവന്റെ ഹൃദയത്തിൽ വക്രതയുണ്ട്. അവൻ എല്ലായ്പ്പോഴും ദോഷം നിരൂപിച്ച് വഴക്കുണ്ടാക്കുന്നു. അതുകൊണ്ട് അവന്റെ ആപത്ത് പെട്ടെന്ന് വരും. ക്ഷണത്തിൽ അവൻ തകർന്നു പോകും. പ്രതിശാന്തി ഉണ്ടാകുകയില്ല. ആറ് കാര്യം നിയോഗിച്ചു വെറുപ്പ്, ഏഴ് കാര്യം അവൻ അറപ്പാകുന്നു. ഗർവമുള്ള കണ്ണും വ്യാജമുള്ള നാവും കുറ്റമില്ലാത്ത രക്തം തിരിയുന്ന കൈയും ദുരുപായം നിരൂപിക്കുന്ന ഹൃദയവും ദോഷത്തിന് ബന്ധപ്പെട്ടോടുന്ന കാലും ഓഷ്ക പറയുന്ന കള്ളസാക്ഷിയും സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവനും തന്നെ. മകനെ, നിന്റെ അപ്പന്റെ കൽപ്പന പ്രമാണിച്ച് അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും വരുത്. അവയെല്ലാം ഇപ്പോഴും നിന്റെ ഹൃദയത്തോട് ബന്ധിച്ചു വരിക. നിന്റെ കഴുത്തിൽ അത് കെട്ടിക്കൊള്ളുക. നീ നടക്കുമ്പോൾ അത് നിനക്ക് വഴികാട്ടി കാണിക്കും. നീ ഉറങ്ങുമ്പോൾ അത് നിന്നെ കാക്കും. നീ ഉണരുമ്പോൾ അത് നിന്നോട് സംസാരിക്കും. കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും പ്രബോധനത്തിന്റെ ശാസനകൾ ഇവന്റെ മാർഗവും ആകുന്നു. അവ ദുഷ്ടസ്ത്രീയുടെ വശീകരണത്തിൽ നിന്നും പരസ്ത്രീയുടെ ചക്രവാക്കുകളിൽ നിന്നും നിന്നെ രക്ഷിക്കും. അവളുടെ സന്ദേശത്തെ നിന്റെ ഹൃദയത്തിൽ മോഹിക്കരുത്. അവൾ കണ്ണിമ കൊണ്ട് നിന്നെ വശീകരിക്കുകയും വരുത്. ശാസ്ത്രീയ നിമിത്തം പെറുക്കി തിന്നേണ്ടി വരും. വ്യഭിചാരണി വിലയേറിയ ജീവനെ വേട്ടയാടുന്നു. ഒരു മനുഷ്യന് തന്റെ വസ്ത്രം വെന്തുപോകാതെ മടിയിൽ തീ കൊണ്ടുവരാമോ? പുരത്തിന് കാൽപൊള്ളാതെ തീക്കനന്മേൽ നടക്കാമോ? കൂട്ടുകാരന്റെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുന്നവൻ ഇങ്ങനെ തന്നെ. അവളെ തൊടുന്ന ഒരുത്തരും ശിക്ഷ വരാതിരിക്കുകയില്ല. കള്ളൻ ചെന്നിട്ട് ചെടപ്പടക്കുവാൻ മാത്രം കട്ടാൽ ആരും അവനെ നിരസിക്കുന്നില്ല. അവനെ പിടികൂടിയ അവൻ ഏഴരട്ടി മടക്കി കൊടുക്കാം. തന്റെ വീട്ടിലെ വസ്തുവകയൊക്കെയും കൊടുക്കാം. ഈയോടുകയെ വിചാരം ചെയ്യുന്നവനോ ബുദ്ധിഹീനൻ? അങ്ങനെ ചെയ്യുന്നവൻ സ്വന്തം പ്രാണനെ നശിപ്പിക്കുന്നു. പ്രഹരവും അപമാനവും അവന് ലഭിക്കും. അവന്റെ നിന്ന് മാനിക്കുകയുമില്ല. ശരശങ്ക പുരുഷന് പ്രഭേതുവാകുന്നു. പ്രതികാര ദിവസത്തിൽ അവൻ കിളയ്ക്കുകയില്ല. അവൻ യാതൊരു പ്രതിശാന്തിയും കൈക്കൊള്ളുകയില്ല. എത്ര സമ്മാനം കൊടുത്താലും അവൻ തൃപ്തിപ്പെടുകയില്ല. മകനെ, എന്റെ വചനങ്ങളെ പ്രമാണിച്ച് എന്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിൽ സംഗ്രഹിച്ചുകൊള്ളുക. നീ ജീവിച്ചിരിക്കേണ്ടതിന് എന്റെ കൽപ്പനകളെയും ഉദ്ദേശത്തെയും നിന്റെ കണ്ണിൻ കൃഷ്ണമണി പോലെ കാത്തുകൊള്ളുക. നിന്റെ വിരലിന്മേൽ അവയെ കെട്ടുക. ഹൃദയത്തിന്റെ പലകയിൽ എഴുതുക. ജ്ഞാനത്തോടെ നീ എന്റെ സഹോദരി എന്ന് പറയുക. വിവേകത്തിന് സഖി എന്ന് പേർ വിളിക്കുക. അവ നിന്നെ പരസ്ത്രീയുടെ കയ്യിൽ നിന്നും ചക്കരവാക്ക് പറയുന്ന അന്യസ്ത്രീയുടെ വശത്ത് നിന്നും കാക്കും. ഞാൻ എന്റെ വീട്ടിന്റെ കിളിവാതിക്കൽ അഴിക്കിടയിൽ കൂടി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പോഷന്മാരുടെ ഒരുത്തിനെ കണ്ടു. യൗവനക്കാരുടെ കൂട്ടത്തിൽ ബുദ്ധിഹീനയായ ഒരു യുവാവിനെ, ബുദ്ധിഹീനനായ യുവാവിനെ കണ്ടു. അതറിഞ്ഞു അവൻ വൈകുന്നേരം സന്ധ്യാസമയത്ത് ഇരുട്ട് അന്ധകാരമുള്ള രാത്രിയിൽ വഴിയെ നടന്നു ചെല്ലുന്നു. പെട്ടെന്ന് ഇതാ വേറ്റിയ വസ്ത്രം ധരിച്ച് ഹൃദയത്തിൽ ഉപായം പൂണ്ടുള്ള ഒരു സ്ത്രീ അവനെ എതിരേറ്റ് വരുന്നു. അവൾ അവരെ വച്ചയും തന്നെ ഇഷ്ടക്കാരി തീയുമാവുന്നു. അവളുടെ കാൽ വീട്ടിൽ അടങ്ങിയിരിക്കുകയില്ല. അപ്പോൾ അവളെ വീടുകളിലും പിന്നെ വിശാൽ സ്ഥലത്തും അവൾ പതിയിരിക്കുന്നു. അവൾ അവനെ പിടിച്ചു ചുംബിച്ചു. ലജ്ജ കൂടാതെ അവനോട് പറയുന്നു, എനിക്ക് സമാധാനയാഗങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ എന്റെ നേർത്തുകളെ കഴിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിന്നെ കാണാൻ ആഗ്രഹിച്ചു. നിന്നെ എതിരേൽപ്പാൻ പുറപ്പെട്ട് നിന്നെ കണ്ടെത്തിയിരിക്കുന്നു. ഞാനെന്റെ കസിന്മേൽ പർവ്വതാനിയും മിസ്രൈന്യങ്ങളും കൊണ്ട് വരിയൻ പടങ്ങളും വരച്ചിരിക്കുന്നു. നൂറുമകലും ലവംഗവും കൊണ്ട് ഞാൻ എന്റെ മെത്ത സുഗന്ധമാക്കിയിരിക്കുന്നു. വരിക വിളക്കുവോളം നമുക്ക് പ്രേമത്താഗ്രഹിക്കാം, കാമവിലാസങ്ങളാൽ നമുക്ക് സുഖിക്കാം. പുരുഷൻ വീട്ടിലില്ല, ദൂരയാത്ര പോയിരിക്കുന്നു. പണമഴിച്ചിയില കൂടെ കൊണ്ടുപോയിട്ടുണ്ട്, സ്വർണമാസിക്കെ വീട്ടിൽ വന്നെത്തുകയുള്ളൂ. ഇങ്ങനെയേറിയ വാക്കുകളാൽ അവൾ നിന്നെ വിശീകരിച്ച് അതരമാതിരിയും കൊണ്ട് അവരെ നിർബന്ധിക്കുന്നു. അരക്ക് നടത്തും ചെങ്ങലയിലേക്ക് പോഷനും പോകുന്നത് പോലെയും പക്ഷി ജീവഹാനിക്കുള്ള അറിയാതെ കണിയിലേക്ക് ബന്ധപ്പെടുന്നത് പോലെയും കരളിൽ അസ്ത്രം തറയ്ക്കുവോളം അവൻ അവളുടെ പിന്നാലെ ചെല്ലുന്നു. ആകിയാൽ മക്കളെ എന്റെ വാക്ക് കേൾപ്പീൻ, എന്റെ വായിലെ വചനങ്ങളെ ശ്രദ്ധിപ്പീൻ. എന്റെ മനസ്സുകളുടെ വഴിയിലേക്ക് ചായരുത്, അവളുടെ പാതകളിലേക്ക് നീ തെറ്റിച്ചെല്ലുകയും അരുത്. അവൾ പ്രീച്ചാൽ ഹതന്മാർ അരേകർ, അവൾ കൊന്നുകളഞ്ഞവർ ആകെ വലിയൊരു കൂട്ടം ആകുന്നു. അവളുടെ വീട് പാതാളത്തിൻ്റെക്ക് വഴിയാകുന്നു, അത് മരണത്തിന്റെ അറകളിലേക്ക് ചെല്ലുന്നു. ജ്ഞാനമായവൾ വിളിച്ചു പറയുന്നില്ലയോ? ബുദ്ധിയായവൾ സ്വന്തം സ്വരം കേൾപ്പിക്കുന്നില്ലയോ? അവൾ വഴിയരികെ മേലുകളുടെ മുകളിൽ പാതകൾ കൂടുന്നടുത്ത് നിൽക്കുന്നു. അവൾ പടിപാതകളുടെ അകത്തും പട്ടുപടവാദിക്കലും ഗോപുരദ്വാരങ്ങളിലും ഘോഷിക്കുന്നത് പുരുഷന്മാരെ, ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു. എന്റെ സ്വരം മനുഷ്യപുത്രന്മാർ നാട്ടിലേക്ക് വരുന്നു. അത്ഭുതികളെ സൂക്ഷ്മബുദ്ധി ഗ്രഹിച്ചുകൊള്ളുകയും മൂടന്മാരെ വിവേകമാവുകയും കേൾപ്പിൻ. ഞാൻ ഉത്കൃഷ്ടമായി സംസാരിക്കും, എന്റെ അകരങ്ങളെ തുറക്കുന്നത് നേരിന് ആയിരിക്കും. എന്റെ വായ സത്യം സംസാരിക്കും, ദുഷ്ടത എന്റെ അകരങ്ങൾക്ക് അറപ്പാകുന്നു. എന്റെ വായിലെ മൊഴിയൊക്കെയും നീതിയാകുന്നു. അവയിൽ വക്രവും വിഘടവുമായത് ഒന്നുമില്ല, അവയെല്ലാം ബുദ്ധിമാന തെളിവും പരിജ്ഞാനം ലഭിച്ചവർക്ക് നേരും ആകുന്നു. വെള്ളിയേക്കാൾ എന്റെ പ്രബോധനവും മെത്തരമായ പൊന്നിനേക്കാൾ പരിജ്ഞാനവും കൈക്കൊള്ളുവീൻ. ജ്ഞാനം മുക്കുകളേക്കാൾ നല്ലതാകുന്നു, മനോഹരമായതൊന്നും അതിന് വിജയമാകുകയില്ല. ജ്ഞാനമെന്ന ഞാൻ സൂക്ഷ്മബുദ്ധിയെ എന്റെ വാർപ്പിടമാക്കുന്നു. പരിജ്ഞാനവും വകതിരവും ഞാൻ കണ്ടുപിടിക്കുന്നു. യഹോവഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു. ദമ്പം, അഹങ്കാരം, ദുർമാർഗം, വസ്തുതയുള്ളവായ എന്നിവയെ ഞാൻ പഠിക്കുന്നു. ആലോചനയും പരിജ്ഞാനവും എനിക്കുള്ളത് ഞാൻ തന്നെ. വിവേകം എനിക്ക് വീര്യമുണ്ട്. ഞാൻ മുഖാന്തരം രാജാക്കന്മാർ വാഴുന്നു, പ്രഭുക്കന്മാർ നീതിയെ നടത്തുന്നു. ഞാൻ മുഖാന്തരം അധിപതിമാരും പ്രധാനികളും ന്മാരൊക്കെയും ആധിപത്യം നടത്തുന്നു. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു. എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. എന്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയുമുണ്ട്. എന്റെ ബലം പുല്ലിലും തങ്കത്തിലും എന്റെ ആദായം മെത്തരമായ വെളിയിലും നല്ലത്. എന്നെ സ്നേഹിക്കുന്നവർക്ക് വസ്തുവക അവകാശമാക്കി കൊടുക്കുകയും അവരുടെ ഭണ്ഡാരങ്ങളെ നിറയ്ക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ നീതിയുടെ മാർഗത്തിലും ന്യായത്തിന്റെ പാതകളിലും നടക്കുന്നു. യഹോവ പണ്ട് പണ്ടേ തന്റെ വഴിയും ആരംഭമായി തന്റെ പ്രവൃത്തികളെ ആദ്യമായി എന്നെ ഉണവാക്കി. ഞാൻ പുരാതനമെ അതിയിൽ തന്നെ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആഴങ്ങളില്ലാതിരുന്നപ്പോൾ ഞാൻ ജനിച്ചിരിക്കുന്നു. വെള്ളം നിറഞ്ഞ ഉറവുകൾ ഇല്ലാതിരുന്നപ്പോൾ തന്നെ പർവ്വതങ്ങളെ സ്ഥാപിച്ചതിനു മുമ്പേ കുന്നുകൾക്ക് മുമ്പേയും ഞാൻ ജനിച്ചിരിക്കുന്നു. അവർ ഭൂമിയെ വയലുകളും ഭൂതലത്തിന്റെ കൊടിയുടെ തുകയും ഉണ്ടാക്കിയിട്ടില്ലാത്ത സമയത്ത് തന്നെ അവൻ ആകാശത്തെ ഉറപ്പിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ ആഴത്തിന്റെ ഉപരിഭാഗം വരച്ചപ്പോഴും അവൻ മീതെ മേഘങ്ങളെ ഉറപ്പിച്ചപ്പോഴും ആഴത്തിന്റെ ഉറവുകൾ തടിച്ചപ്പോഴും വെള്ളം അവന്റെ കൽപ്പനയെ അതിക്രമിക്കാതെ വണ്ണം അവൻ സമുദ്രത്തിന് അതിർവെച്ചപ്പോഴും ഭൂമിയുടെ അടിസ്ഥാനം ഇട്ടപ്പോഴും ഞാൻ അവന്റെ അടുക്കൽ ഇരിക്കയായിരുന്നു. ഇടവിടാതെ അവന്റെ മുമ്പിൽ വിനോദിച്ചു കൊണ്ടിരുന്നു. ദിനം പ്രതി അവന്റെ പ്രമോദമായിരുന്നു. അവൻ ഭൂതലത്തിൽ ഞാൻ വിനോദിച്ചു കൊണ്ടിരുന്നു. എന്റെ പ്രമോദം മനുഷ്യപുത്രന്മാരുടെ കൂടെ ആയിരുന്നു. ആകയാൽ മക്കളെ എന്റെ വാക്കുകൾക്ക് വാക്കു കേട്ടുകൊള്ളുവീൻ. എന്റെ വഴികളെ പ്രമാണിക്കുന്ന ഭാഗ്യവാന്മാർ പ്രബോധനം കേട്ട് ബുദ്ധിമാന്മാരായിരിക്കും. അതിനെ തിരിച്ചു കളയരുത്. ദിവസം പ്രതി എന്റെ പടിവാതിക്കൽ ജാഗരിക്കും. എന്റെ വാതിക്കട്ടകൾക്ക് കാത്തും കൊണ്ട് എന്റെ വാക്കുകേട്ട് അനുസരിച്ചിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു, അവനെ കൂടെ കടാക്ഷം പ്രാപിക്കുന്നു. എന്നോട് ദ്രേഷിക്കുന്നവനോ തനിക്ക് പ്രാണഹാനി വരുത്തുന്നു. എന്നെ ദ്രേഷിക്കുന്നവരൊക്കെയും മരണത്തെ ഇച്ഛിക്കുന്നു. ജനസ്യോഗ്യമാകുന്നു ബാറക്മോ.
പിതാവിനും പുത്രനും സ്തുതിക്കേ. അതുപോലെ തന്നെ തന്റെ സൃഷ്ടികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ശാന ദൈവമായ പ്രിയേക ദൈവത്തിന്റെ വലിയൊരു നാമത്തിനും ഉണ്ടായിരിക്കട്ടെ. മദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ബുധനാഴ്ചയും നടത്തിവരുന്ന അനുഗ്രഹീതമായ ടെലിഫോണിക് പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടും സുകുമാരത്തോടും കൂടെ സ്വാഗതം ചെയ്യുന്നു. ദൈവസത്തിലായിരിക്കാൻ ഒരു ബുധനാഴ്ചയുടെ ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യം തന്നുവെന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും ദൈവം പാകിയിരിക്കാനും ദൈവത്തെ സ്തുതിപ്പാനും നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ ശരീരങ്ങളെയും മനസ്സുകളെയും ഒരുക്കുവാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കുന്നതിന്റെ പിന്നിൽ നമ്പുരാന്റെ ശ്രദ്ധയും വാത്സല്യവും സംരക്ഷണവും നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ ഭൂമിയിൽ നിന്ന് അവസാന ശ്വാസം വിട്ടൊഴിയുന്ന നിമിഷം വരെയും ആ ഒരു ആഴമായ ബന്ധത്തിൽ ജീവിക്കാൻ തക്കവണ്ണം ദൈവാത്മാവ് നമ്മളെ സഹായിക്കണമേ. അതിന് തക്കവണ്ണം ദൈവത്തോട് ആഴമായ ബന്ധത്തിൽ ജീവിക്കാൻ തക്കവണ്ണം അവരുടെ കൃപയും കരുണയും ശ്രദ്ധയൊക്കെ നമുക്കുണ്ടാകുവാൻ തക്കവണ്ണം ദൈവം മുമ്പാകെ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാം. നമ്പുരാന്റെ കരുതലും ദൈവസ്നേഹവും തിരിച്ചറിയത്തക്കവണ്ണം നമ്മുടെ അണഞ്ഞു കിടക്കുന്ന കണ്ണുകളെയൊക്കെ പ്രകാശിപ്പിച്ച് ഓരോ നിമിഷവും ദൈവം നടത്തുന്ന ആ ദിവ്യമായ ശ്രേഷ്ഠമായ നടത്തിപ്പിനെ ആരാധനയോടും പ്രാർത്ഥനയോടും കൂടെ നമുക്ക് വീക്ഷിക്കാം. ഈ ശുശ്രൂഷയിലെ സജീവമായ തീർത്ഥം നൽകുന്ന ഭദ്രാസനത്തിന് പത്രാപോലിത്ത തിരുമനസിനെ വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യും. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന ഭദ്രാസനത്തിലെ എല്ലാ ആരാധിരായ വൈദിക ശ്രേഷ്ഠയും പ്രത്യേകിച്ച് തിരുവചന ധ്യാനത്തിന് നേടി കൊടുക്കുന്ന എന്റെ ഏറ്റവും അടുത്ത പ്രിയ സുഹൃത്തായിരിക്കുന്ന പ്രിയപ്പെട്ട വി എം ശുഭോച്ചൻ ഫിലാഡൽഫിയയിലാണ്. അച്ഛനെയും വളരെ സ്നേഹത്തോട് ആദരവോടുകൂടി ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതമാക്കുന്നു. ഈ ശുശ്രൂഷയില് വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് വളരെ ഭക്തിയോടും ഒരുക്കത്തോടും വിശുദ്ധിയോടും കൂടെ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വളരെ പ്രാർത്ഥനാപൂർവ്വം ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും ഈ കൂട്ടായ്മയിൽ കൂടുതൽ അനുഗ്രഹം പ്രാപിക്കാൻ തക്കവണ്ണം നമ്മുടെ ഈ ഒരുക്കം ദൈവത്തിനെ ശ്രദ്ധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നതോടൊപ്പം എല്ലാവരെയും ഹൃദ്യമായ സ്വാഗതം ഈ സമയത്ത് ആശംസിക്കുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 93-ാമത്തെ വളരെ സുപരിചിതമായ ഗീതം ദൈവഭാഗം സമർപ്പിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 93-ാമത്തെ 93 ശ്രീയേശു നാമം അതിശയ നാമം ഏഴ് എനിക്കിമ്പനാമം വളരെ അർത്ഥവത്തായിട്ടൊരു ഗീതമാണ്. പ്രത്യേകിച്ച് ഈ ഗീതം നമ്മൾ ആലപിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പാടുന്നുണ്ട്, ജീവിതത്തിന്റെ പാപ സ്ഥലങ്ങളിൽ കൂടി അറിഞ്ഞു അറിയാതെ ചുവട്ടുകൾ വിളയ്ക്കുമ്പോൾ നമ്മെ തേടിയെത്തുന്ന ദൈവത്തിന്റെ കരുണയും വീണ്ടും പാപ ബോധം നൽകി നമ്മുടെ വിശുദ്ധിയിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ നമ്മെ തേടിയുള്ള അന്വേഷണം ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യവും ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹവും വിട്ടുപിരിയാത്ത ആ ദൈവിക ബന്ധമാണ്, ദൈവിക അന്വേഷണമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മെ അനുനിമിഷം അന്വേഷിച്ചെത്തുന്ന ഏത് തരത്തിലുള്ള രോഗമാകട്ടെ ഏത് തരത്തിലുള്ള പ്രയാസങ്ങളാകട്ടെ നമ്മെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ആ രോഗങ്ങളെ അതിജീവിക്കാൻ തക്കവണ്ണം അല്ലെങ്കിൽ സന്തോഷത്തോടെ ആ രോഗത്തെ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കത്തക്കവണ്ണം നമ്മുടെ മനസ്സിനെ ഹൃദയങ്ങളെ ധൈര്യപ്പെടുത്തുന്ന പ്രകാശിപ്പിക്കുന്ന ആ ദൈവം മുമ്പാകെ ഭക്തിയോടുകൂടി ഈ ഗീതം നമുക്ക് പ്രാർത്ഥനാപൂർവ്വം സമർപ്പിക്കാം.
Thank you.
ദൈവമേ ശരീരനിദ്രയിൽ നിന്ന് നീക്കി ജാഗ്രതയോടെ നിന്റെ വിശുദ്ധ നാമത്തെ ഓർത്ത് നിർമ്മലമായ നിന്റെ ന്യായങ്ങളെപ്പറ്റി നിന്നെ സ്തോത്രം ചെയ്യുവാൻ എന്നോട് മനസ്സലി ഉണ്ടാകണമേ. മനുഷ്യരെ സ്നേഹിക്കുന്നവനെ നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. പാപനിദ്രയിൽ ഞാൻ വീഴാതിരിപ്പാൻ എന്റെ ഉത്കണ്ഠകളെ പ്രകാശിപ്പിക്കണമേ. ദുസ്വപ്നങ്ങൾ എനിക്കുണ്ടാകരുതേ. കർത്താവേ, ഞാൻ നിന്റെ കൽപ്പനകളെ ആചരിപ്പാനും രാമപ്പകലും ന്യായ പ്രമാണങ്ങളെ ധ്യാനിപ്പാനും നിന്റെ ഇഷ്ടത്തെ പൂർത്തിയാക്കുവാനും എനിക്ക് കൃപ നൽകണമേ. അന്ധകാരത്തിന്റെയും പാപത്തിന്റെയും ക്രിയകൾ നിന്ന് എന്നെ രക്ഷിച്ച് സാത്താന്റെ അടിമയിൽ നിന്ന് എന്നെ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. നിന്റെ വിശുദ്ധമാരുടെ കൂടെ ഓഹരി തന്ന് എന്നെ പകലിന്റെയും പ്രകാശത്തിന്റെയും പുത്രനാക്കി തീർക്കണമേ. ഞാൻ നിന്നെ എന്നേക്ക് സ്തുതിച്ച് പുകഴ്ത്തുവാനായി എന്റെ ആത്മാവിനെ നീ ശുദ്ധീകരിച്ച് അലങ്കരിപ്പിക്കണമേ. പ്രബലതയുള്ള പ്രകാശത്തിൽ വസിക്കുന്നവനും മാലാഖമാരുടെ ആയിരമായിരങ്ങൾക്കും പതിനായിരം പതിനായിരങ്ങൾക്കും തന്റെ മഹത്വത്തിൽ പ്രകാശത്തിൽ സൂക്ഷിപ്പാൻ കഴിയാത്തവനുമായ എന്റെ കർത്താവേ, നിന്റെ കരുണയാകുന്ന വാതിലിൽ ഞാൻ മുട്ടുന്നതിനാൽ നിന്റെ വാതിൽ എനിക്ക് തുറന്നു തരയണമേ. നിന്റെ പ്രാർത്ഥന കൈക്കൊണ്ട് നിന്റെ മഹത്വത്തിന്റെ സന്നിധിയിൽ എന്റെ അതിക്രമങ്ങളെ മായ്ക്കണമേ. ദരിദ്രന്മാരെ ഐശ്വര്യവാന്മാരാക്കുന്ന കരുണയുടെയും ദൈവന്റെയും സമുദ്രമാകുന്ന യേശുമസീഹായ എന്റെ കർത്താവേ, നിന്നിൽ എന്റെ അതിക്രമങ്ങൾ മായ്ക്കപ്പെടണമേ. കർത്താവെ, എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ അപേക്ഷ കൈക്കൊണ്ട് എന്നിലുള്ള അന്ധകാരത്തെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമായ മിശിഹായുടെ വ്യാപാരത്തിന്റെ അറിവിൽ ആനന്ദിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നല്ലവനും ദൈവമുള്ളവനും സകലവും പൂർണ്ണമായി ശുദ്ധീകരിക്കുന്നവനുമായിരിക്കുന്ന പിതാവായ ദൈവമേ, നിന്നെയും നിന്റെ ഏകപുത്രനെയും നിന്റെ പരിശുദ്ധവുമായി സ്തുതിപ്പാൻ എന്നും ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ആമീൻ.
മുൻപത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ വരുന്നത്.
ത്രിവേണി പറയുന്നത് ഒട്ടും ത്രിവേണി
പറയുന്നത്
വിട്ടുവിട്ടാ കേൾക്കുന്നത് ത്രിവേണി. എന്നാൽ ആ ഫോണോട് ഓൺ ചെയ്ത് പറയാമെങ്കിൽ എനിക്കൊന്ന് ഇത്ര ഇത്ര വ്യക്തമാകുമായിരിക്കും. മൊബൈൽ ഫോണോട് ഓൺ ചെയ്ത് പറയാമെങ്കിൽ ചിലപ്പം കേൾക്കുന്നതായിരിക്കും
തോന്നുന്നത്.
പ്രിയരുടെ ദൈവത്തിന്റെ സന്നിനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ.
ഇപ്പൊ കേൾക്കാം?
ഇപ്പൊ കേൾക്കാം, ഇപ്പൊ ക്ലിയർ ആണ്.
ഓക്കെ, കുറച്ചു ദിവസത്തെ കുറച്ചു നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാന് ഇന്ന് ഇതിൽ സംബന്ധിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന പോലെ ഞാൻ നാട്ടിലായിരുന്നു. എന്റെ അമ്മ ദൈവസന്നിധിയിലേക്ക് കടന്നുപോയി. അങ്ങനെ ഇവിടെ രണ്ടു മൂന്നാഴ്ച ഇല്ലാതിരുന്നത് കൊണ്ടാണ് വരാൻ സാധിക്കാതെ പോയത്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ചിന്തകളുമൊക്കെ എൻ്റെ അമ്മയുടെ ശവസംസ്കാര ശുശ്രൂഷയ്ക്കും അമ്മയുടെ ആത്മാവിന് വേണ്ടിയും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതിൽ നിങ്ങളെല്ലാവരോടുമുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുക. കഴിഞ്ഞ ആഴ്ച പൊതുവെ സഭയിൽ പല പെരുന്നാളുകളുടെ ദിവസങ്ങളായിരുന്നു എന്നറിയാം. ധനഹ പെരുന്നാൾ കർത്താവിന്റെ മാമോദീസായുടെ പെരുന്നാൾ കഴിഞ്ഞു. തൊട്ടടുത്ത ദിവസം യോഹന്നാൻ മാപ്പിളാനയുടെ ശിരഛേദനത്തിന്റെ ഓർമ്മയായിരുന്നു. എട്ടാം തീയതി സ്റ്റെഫാനോ സഹദായുടെ പെരുന്നാളായിരുന്നു. അങ്ങനെ പെരുന്നാളുകൾ തുടർച്ചയായിട്ടുള്ള പെരുന്നാളുകളുടെ ദിവസങ്ങളായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഇനിയും ഈ ഞായറാഴ്ച January 15 വളരെ പ്രധാനപ്പെട്ട ഒരു പെരുന്നാളാണ്. ദേവമാതാവിന്റെ നാമത്തിലുള്ള വിത്തുകൾക്ക് വേണ്ടി ദേവമാതാവിന്റെ നാമത്തിലുള്ള ഒരു പെരുന്നാള്. ദേവമാതാവിന്റെ നാമത്തിൽ പല പെരുന്നാളുകൾ ഒരു വർഷമുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതിൽ വിത്തുകൾക്ക് വേണ്ടിയുള്ള ഒരു പെരുന്നാളാണ്. ഇതെല്ലാം ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട സഭയിലെ ചിന്തകളാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. നമ്മുടെ ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ചില ദിവസങ്ങളാണ് വരുന്നത്. February 2, 3, 4 ഹ്യൂസ്റ്റൺ ഡയസിഷൻ സെന്ററിൽ വെച്ച് ഭദ്രാസന വൈദിക മീറ്റിംഗും ഭദ്രാസന അസംബ്ലിയും പുതിയ ഭദ്രാസന ഭരണ കൗൺസിൽ മെമ്പേഴ്സിനെയും സഭയുടെ മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കുകയൊക്കെ ചെയ്യുന്ന വലിയ ഈവന്റ് നടക്കുകയാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും താല്പര്യവും ഒക്കെ ഉണ്ടാകണം. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ടും ദൈവഹിത പ്രകാരവും നടക്കുവാനും അനുഗ്രഹീതരായ സമർപ്പണമുള്ള സഭയോട് സ്നേഹമുള്ള വ്യക്തികൾ സഭാ നേതൃത്വത്തിലേക്ക് കടന്നു വരുവാനും ഇടവക ഭദ്രാസനത്തിന്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുവാനിന്റെ തോന്നം, നല്ല നേതൃത്വം ഉണ്ടാകുവാനിന്റെ തോന്നം, നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം എന്നുള്ളത് സ്നേഹത്തോടെ എന്നെ ഓർപ്പിക്കാം. ആമുഖമായിട്ട് ഇത്രയും കാര്യങ്ങൾ ഞാൻ മാത്രമേ പറയുന്നുള്ളൂ. ഇന്ന് നമ്മളോട് സംസാരിക്കുന്ന ബഹുമാനപ്പെട്ട VM ഷിബുവച്ചനാണ്. അച്ഛനെ നിങ്ങൾക്കറിയാം. അച്ഛൻ ഫിലാഡൽഫിയ സെന്റ് ഗ്രിഗോറിയോസ് പള്ളിയിൽ വികാരിയാണ്. അദ്ദേഹം ഷിക്കാഗോയിൽ നമ്മുടെ വക്ഫാർ സെന്റ് ഗ്രിഗോറിയോസ് പള്ളിയുടെ ചുമതലയിൽ ഉണ്ടായിരുന്ന ആളാണ്. പിന്നീടാണ് നോർത്ത് ഈസ്റ്റ് ഭദ്രാസനത്തിലേക്ക് മാറിയത്. അച്ഛന് ഈ ക്ഷാനം നയിക്കുവാനൊക്കെ വണ്ണം അച്ഛനോടുള്ള കടന്നു വന്നതിലുള്ള സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇപ്പോൾ ഗായക സംഘം ഗാനം ആലപിക്കുന്നതും തുടർന്ന് ബഹുമാനപ്പെട്ട VM ഷിബുവച്ചൻ ക്ഷാനം നയിക്കുന്നതും ആയിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ 65-ാമത്തെ ഗീതം ദൈവം പാക സമർപ്പിക്കാം. 65 പ്രാർത്ഥന കേൾക്കണമേ കർത്താവെ, എൻ യാചന നൽകണമേ. ഓരോ നിമിഷവും നമ്മളെ ദൈവമായിട്ട് ബന്ധിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു കണ്ണിയാണ് പ്രാർത്ഥന. ശിഷ്യന്മാർ പോലും കർത്താവിന്റെ ഉപാധി പറയുന്നുണ്ട്, ദൈവമേ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ആ പ്രാർത്ഥനയുടെ ശക്തിയാണ് ജീവിതത്തിന്റെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാൻ തക്കവണ്ണം നമ്മെ നയിക്കുന്ന പ്രേരക ശക്തി. പ്രാർത്ഥന പ്രതികൂലങ്ങളെ അതിജീവിക്കുക മാത്രമല്ല, നമ്മുടെ ചിന്തകളെ പോലും ശുദ്ധീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു സംസ്കാര പ്രക്രിയയാണ് പ്രാർത്ഥന. ദൈവമാകെ നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്റെ യാചന അവിടുന്ന് ശ്രദ്ധിക്കണമേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ, എൻ യാചന നൽകണമേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ, എൻ യാചന നൽകണമേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, ഉത്തരം തന്നാരുളാമെന്നുള്ളൊരു വാഗ്ദത്തം പോലെയവാള്ളൊരു വാഗ്ദത്തം പോലെയവാ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, കർത്താവേ. പാതനും പാതാവും നീ എനിക്കല്ലാവേ, പാതനും മാതാവും നീ എനിക്കല്ലാവേ. ഭൂതലം പന്നീലില്ലേരുമൻ ആതങ്കം നീക്കിടുവാ, വേറാരുമൻ ആതങ്കം
ഹൃദയം നീ കിടുവാ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേയൻ ത്യാഗന നൽകണമേ കർത്താവേയൻ ത്യാഗന നൽകണമേ നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താൽ നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താൽ ശത്രുതയെ അകറ്റി എനിക്കു നീ പുത്രത്വം തന്നതിനാ എനിക്കു നീ പുത്രത്വം തന്നതിനാ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേയൻ ത്യാഗന നൽകണമേ കർത്താവേയൻ ത്യാഗന നൽകണമേ സ്വന്ത കുമാരനെ ആദരിയാതന്മേ സ്വന്ത കുമാരനെ ആദരിയാതന്മേ ഹിന്ദു സമം കാലിഞ്ഞ സംപ്രീതിയോ തന്തികെ ചേർന്നിരുന്നേ സംപ്രീതിയോ തന്തികെ ചേർന്നിരുന്നേ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേയൻ ത്യാഗന നൽകണമേ കർത്താവേയൻ ത്യാഗന നൽകണമേ
തിരുവചന ധ്യാനത്തിനായിട്ട് പ്രിയപ്പെട്ട വി എം ശ്രീ ബോസിനെ വളരെ സ്നേഹ ബഹുമാനത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തുന്നവരാകട്ടെ. അഭിവന്യ തിരുമേനി ബഹുമാനരായ വൈദിക ശ്രേഷ്ഠരെ, എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരങ്ങളെ, ഈ ഒരു പുതിയ വർഷത്തിൽ നിങ്ങളോട് ഒരുമിച്ച് ഒരിക്കൽ കൂടി ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് അല്പനേരം ദൈവവചനങ്ങളെ ധ്യാനിക്കുവാനായിട്ട് കൈവന്ന ഈ അവസരത്തിനെ ഓർത്ത് ദൈവത്തോട് പ്രത്യേകമായ നന്ദി അർപ്പിക്കുന്നു. അച്ഛൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ?
അച്ഛന്റെ ഫോണിന്റെ എനിക്ക് നാരമനയിലുള്ള
ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായിട്ട് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായുടെ പ്രസംഗങ്ങളിലും ലേഖനങ്ങളിലും പ്രത്യേകമായിട്ട് കാണപ്പെടുന്ന ഒരു വാക്ക് നിങ്ങളുടെ ഒത്തിരി പ്രഭാത ധ്യാനത്തിനായിട്ട് ചിന്തിക്കാം എന്ന് വിചാരിക്കുകയാണ്. ആ വാക്ക് മറ്റൊന്നുമല്ല, പൗലോസ് ശ്ലീഹ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഓട്ടം എന്നുള്ള വാക്ക്, റേസ് അഥവാ ഓട്ടം എന്നുള്ള വാക്ക്. അത് ശ്ലീഹായുടെ പല ലേഖനങ്ങളിലും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചില പ്രസംഗങ്ങളിലൊക്കെ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 20:24 പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഫെയർവെൽ സ്പീച്ച് ആണ്, എഫേസസിൽ നിന്നുള്ള ഫെയർവെൽ സ്പീച്ച് ആണ്. ആ സ്പീച്ചിൽ അദ്ദേഹം പറയുന്നത്, എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ ഉള്ളൂ. അവിടെ എന്റെ ഓട്ടം എന്ന് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നു. വീണ്ടും 1 Corinthians 9:24-25 വാക്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ പറയുന്നുണ്ട്, ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു, എങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ, നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. അവിടെ ഒക്കെ ഓട്ടം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഫിലിപ്പിയ ലേഖനം 3:14-15 വാക്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ പറയുന്നുണ്ട്, സുപരിചിതമായ വാക്യാണ്, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ ബിരുദനായി ലാക്കിലേക്ക് ഓടുന്നു എന്നദ്ദേഹം പറഞ്ഞു. അവിടെയും അദ്ദേഹം ഈ ഓട്ടത്തെ കുറിച്ചാണ് പറയുന്നത്. 2 Timotheus 4:7 പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ പറയുന്നു, എല്ലാവർക്കും സുപരിചിതമായ വാക്യാണ്, സംസ്കാര സമയത്തല്ല, ശവസംസ്കാര സമയത്തല്ല ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഇങ്ങനെ ലേഖനങ്ങളിൽ പല ഭാഗത്തും ഈ ഓട്ടം എന്നുള്ള വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു സ്പോർട്സ് മാൻ ആയിരുന്നോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ തന്റെ ജീവിതത്തെ വിശേഷിപ്പിക്കുവാനായിട്ട് പലപ്പോഴും ഓട്ടം എന്നുള്ള വാക്കാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തെ ഒരു റേസ് ആയിട്ട്, ഒരു ഓട്ടമായിട്ട്, ഒരു റണ്ണായിട്ടാണ് അദ്ദേഹം കണ്ടിരുന്നത്. നമുക്കറിയാം ക്രിസ്തീയ ശുശ്രൂഷയിൽ, ക്രിസ്തീയ ജീവിതത്തിലൊക്കെ ഓടുന്നവരുണ്ട്, നടക്കുന്നവരുണ്ട്, നിൽക്കുന്നവരുണ്ട്, ഉറങ്ങുന്നവരുമുണ്ട്. ഓടുന്നവര് തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ശുശ്രൂഷ എത്രയും വേഗം തികയ്ക്കണം എന്നുള്ള ലക്ഷ്യബോധത്തോടുകൂടി മറ്റൊന്നിനെയും നോക്കാതെ ഓടുന്നവരുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ ഓടുന്ന രണ്ടുപേരെ കണ്ടിരിക്കുന്നു, രണ്ട് പിതാക്കന്മാരെ കണ്ടിരിക്കുന്നു. ഒന്ന് നമ്മുടെ അഭിമന്യനായ ഒത്താത്യ സിനിമയാണ്. അദ്ദേഹത്തിന്റെ കൂടെ നടന്നെത്താൻ വലിയ പ്രയാസമാണ്. അദ്ദേഹം ഓടുമായിരുന്നു തന്റെ ലക്ഷ്യത്തിലേക്ക്. അതുപോലെ നമ്മുടെ വർണ്ണവാ സിനിമ, അഭിമന്യ വർണ്ണവാ സിനിമയെയും ഓടുകയായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ നടന്നെത്താൻ പ്രയാസമാണ്. അങ്ങനെ ഓടുന്നവരുണ്ട്, അത് ലിറ്ററലി തന്നെ ഓടുന്നവരുണ്ട്. രണ്ട്, നടക്കുന്നവരുണ്ട്. നടക്കുന്നവർ പലപ്പോഴും സാഹചര്യങ്ങളൊക്കെ ഒന്ന് നോക്കി ആളുകളൊക്കെ ശ്രദ്ധിച്ച് നടക്കത്തുള്ളൂ. വളരെ ശ്രദ്ധയോടുകൂടി നടക്കുന്നവരുണ്ട്. നിൽക്കുന്നവരുണ്ട്, അതായത് സ്റ്റാഗ്നന്റ് ആയിട്ട് നിൽക്കുന്നവരുണ്ട് ക്രിസ്തീയ ശുശ്രൂഷയിലും ക്രിസ്തീയ ജീവിതത്തിലും. എന്നാൽ ചില ആളുകൾ ഉറങ്ങുന്നവരുമുണ്ട്. അത് ഒന്നിനെയും ഗൗനിക്കാതെ ഉറങ്ങുന്നവരുമുണ്ട്. ലഭിച്ചിരിക്കുന്ന ശുശ്രൂഷയെ അവഗണിച്ചുകൊണ്ട് ഉറങ്ങുന്നവരുണ്ട്. അങ്ങനെ മൂന്നാല് വിഭാഗത്തിലുള്ള ആളുകളെ ക്രിസ്തീയ ശുശ്രൂഷയിലും ക്രിസ്തീയ ജീവിതത്തിലും ഒക്കെ കാണാൻ നമുക്ക് സാധിക്കും. പൗലോസ് ശ്ലീഹ തന്റെ ക്രിസ്തീയ ശുശ്രൂഷയെക്കുറിച്ചും ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചും വിശേഷിപ്പിക്കുവാനായിട്ട് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഓട്ടം എന്നുള്ളത് തന്നെ. അദ്ദേഹം ലിറ്ററലി ഓട് തന്നെയായിരുന്നു. ഒരു മിഷണറി യാത്രയിൽ നിന്ന് മറ്റൊരു മിഷണറി യാത്രയിലേക്ക്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക്, ഒരു സഭയിൽ നിന്ന് മറ്റൊരു സഭയിലേക്ക് അദ്ദേഹം യഥാർത്ഥത്തിൽ ഓടുകയായിരുന്നു. പ്രധാനമായിട്ടും ഈ ഓട്ടക്കളത്തില് വിജയിക്കണമെങ്കിൽ ചില പ്രത്യേകമായ കാര്യങ്ങൾ, കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളും ഏതാണ്ട് 2016 എന്ന ലാപ്പ് കഴിഞ്ഞ് 2017 എന്ന ഒരു ലാപ്പിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു റേസ്, ഒരു റണ്ണ് വിജയിക്കണമെങ്കിൽ, ഒരു ഗെയിം വിജയിക്കണമെങ്കിൽ പല കാര്യങ്ങളും അവന് അതിനാവശ്യമാണ്. പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ, പ്രധാനമായിട്ടും ജനറൽ ആയിട്ട് ചിന്തിച്ച മൂന്ന് കാര്യങ്ങൾ എപ്പോഴും ആവശ്യമാണ്. ഒന്നാമത്തെ സംഗതി എന്ന് പറയുന്നത് റിയലൈസിങ് ദ റിയൽ പൊട്ടൻഷ്യൽ ഓർ ദി ഗിഫ്റ്റ്. എന്താണ് എന്നിലുള്ള താലന്റ്, എന്താണ് എന്റെ കഴിവ് എന്നുള്ള തിരിച്ചറിവാണ് ഒന്നാമതായിട്ട് വേണ്ടത്. ഞാന് 100 മീറ്റർ ഓടാനാണോ 1500 മീറ്റർ ആണോ ഓടാനാണോ എന്റെ റിയൽ കഴിവ്? അത് ഫുട്ബോളിലാണോ, വോളിബോളിലാണോ, അതോ മാരത്തോണിലാണോ? എന്താണ് എന്റെ കഴിവ്, എന്റെ എനിക്ക് ലഭിച്ചിട്ടുള്ള താലന്റ് എന്താണെന്നുള്ള തിരിച്ചറിവാണ് ഒന്നാമത്തെ പ്രധാന സംഗതി എന്ന് പറയുന്നത്. റിയലൈസിങ് ദി റിയൽ പൊട്ടൻഷ്യൽ ഓർ ഗിഫ്റ്റ്. ദൈവം നൽകിയ താലന്റുകളെ, വരങ്ങളെ, സാഹചര്യങ്ങളെ തിരിച്ചറിയുക എന്നുള്ളതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ഈ ഓട്ടക്കളത്തിൽ ഓടുവാനുള്ള ഒന്നാമത്തെ പ്രധാന സംഗതി എന്ന് പറയുന്നത്. ഇടവാഴ്ച പഴയ നിയമത്തിലെ ഒരു വേദഭാഗം, 2 രാജാക്കന്മാരുടെ പുസ്തകം 6:8-23 വേദവാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു സംഭവം വിവരിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ആരാം രാജാവ്, ആരാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സിറിയൻ രാജാവ്, ഇസ്രായേൽ രാജാവിനെ അല്ലെങ്കിൽ രാജ്യത്തെ ആക്രമിക്കുവാനായിട്ട് അദ്ദേഹം ചില പ്ലാനുകളൊക്കെ ചെയ്യുകയാണ്. അദ്ദേഹം പറയും, ഇന്ന സ്ഥലത്തുകൂടിയൊക്കെ നമ്മുടെ സൈന്യങ്ങളെയൊക്കെ പാളയമിറങ്ങണം എന്ന് അദ്ദേഹം തന്റെ സൈന്യാധിപന്മാരോടൊക്കെ ഇങ്ങനെ ചിന്തിക്കും. പക്ഷെ ഈ അദ്ദേഹം ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ എന്താ പറയാ, ഈ ഇസ്രായേൽ രാജ്യത്ത് അപ്പൊ തന്നെ രാജാവിന്റെ ചെവിയിലെത്തും. അത് എത്തിക്കുന്നത് മറ്റാരുമല്ല, ഇസ്രായേലിലെ പ്രവാചകനായ എലീശയാണ്. അപ്പോൾ എലീശ പ്രവാചകൻ ഈ ഇങ്ങനെ ആരാം രാജാവ് ചില പ്ലാനുകളൊക്കെ ഇടുന്നുണ്ട്, അതുകൊണ്ട് നിന്റെ സൈന്യത്തിന്റെ ഇന്ന റൂട്ടിൽ കൂടി വെട്ടാൽ മതി എന്ന് പറഞ്ഞ് ഇസ്രായേൽ രാജാവിന് ചില ഉപദേശങ്ങളൊക്കെ കൊടുക്കും. രാജാവ് അതുപോലെ ചെയ്യും. അങ്ങനെ ആരാം രാജാവിന് ഒരിക്കലും ഇസ്രായേൽ രാജ്യത്തെ തോൽപ്പിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ഒരു ദിവസം ആരാം രാജാവ് തന്റെ സൈന്യാധിപന്മാരെയൊക്കെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ ഈ അരമനയിൽ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് അങ്ങാട്ടിപ്പാട്ട് ആകുന്നത്? ഞാൻ എന്റെ ശയനഗ്രഹത്തിൽ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് പുറത്തേക്ക് ഇസ്രായേൽ രാജാവിനും രാജ്യ സൈന്യങ്ങൾക്കും അറിവ് കിട്ടുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെയുള്ള ആളുകൾ പറഞ്ഞു, ഒരു വ്യക്തിയുണ്ട് അവിടെ, ആ വ്യക്തിയുടെ പേരാണ് എലീശ, പ്രവാചകനാണ്, ദൈവപുരുഷനാണ്. അദ്ദേഹത്തിന് നമ്മളിവിടെ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ദർശനമായി ലഭിക്കും. അദ്ദേഹമാണത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ആരാഞ്ചാജ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എലീശായെ പിടിച്ചുകൊണ്ട് വരുവാനായിട്ട് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ എലീശയെ പിടിച്ചുകൊണ്ട് വരുവാനായിട്ട് സൈന്യങ്ങളൊക്കെ പോവുകയാണ്. സൈന്യങ്ങളൊക്കെ പോയിട്ട് എലീശ ദോർദാൻ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുകയാണ്. ഒരു സുപ്രഭാതത്തിൽ എലീശായുടെ ഭൃത്യൻ ഗേഹസി എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇതാ താഴ്വരയിൽ മുഴുവനും സൈന്യം നിറഞ്ഞിരിക്കുകയാണ്. ആരാം രാജ്യത്തെ സൈന്യം മുഴുവനും നിറഞ്ഞിരിക്കുന്നു, സേനാധിപന്മാരൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം തന്റെ ഗുരുവായ എലീശയെ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹം കാണുന്നില്ലേ ഇതേ സൈന്യങ്ങളൊക്കെ വളഞ്ഞിരിക്കുകയാണ്, നമ്മുടെ ഈ ഭവനത്തിന് ചുറ്റും വളഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ എലീശ പറയുന്ന ഒരു വാക്കുണ്ട് ഈ തന്റെ ഭൃത്യനോട്, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. നീ ഭയപ്പെടണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമാണെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച് ഗേഹാസിയുടെ കണ്ണ് തുറന്നു. കണ്ണ് ശരിക്ക് തുറന്ന് നോക്കുമ്പോഴാണ് ആ ഒരു ദർശനം കാണുകയാണ്. എന്താണ്, ഒരു കണ്ണു തുറന്ന് നോക്കുമ്പോൾ ചുറ്റും അഗ്നിമയമായ സൈന്യങ്ങളും രഥങ്ങളും തേരുകളും കുതിരകളും ആയുധധാരികളായ മാരാകമാര് ഇങ്ങനെ എലീശയുടെ ചുറ്റും നിൽക്കുകയാണ്. അപ്പോൾ കണ്ണു തുറന്നപ്പോൾ കാണുവാൻ സാധിച്ചു, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്നുള്ള വാക്ക് എന്താണെന്ന് ക്രിസ്ത്യന് മനസ്സിലാക്കാൻ സാധിച്ചു. പലപ്പോഴും എനിക്ക് തോന്നുന്നു ക്രിസ്തീയ ജീവിതത്തിൽ ഈ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്നുള്ള തിരിച്ചറിവ്, അതിന് നല്ലൊരു ദർശനം ആവശ്യമാണ്. നമ്മോട് കൂടെയുള്ളത് എന്താണ് എന്ന് തിരിച്ചറിയുവാനുള്ള ആ തിരിച്ചറിവ്, അതാണ് ക്രിസ്തീയ ജീവിതത്തിൽ വിജയിക്കുന്നതിനുള്ള ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത്. നമ്മോട് കൂടെയുള്ളത് എന്താണ്, നമ്മുടെ താരന്തുകൾ എന്താണ്, ദൈവം നൽകിയിരിക്കുന്ന വരങ്ങൾ എന്താണ്, അത് തിരിച്ചറിയുമ്പോൾ മാത്രമാണ് അപ്പുറത്ത് നിൽക്കുന്നവരെ തോൽപ്പിക്കുവാൻ, ശത്രുവിന്റെ സൈന്യങ്ങളെ തോൽപ്പിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ ആ കഥയിൽ പിന്നീട് നമുക്ക് അറിയാം, ഈ ആരാം രാജ്യം പിന്നെ ഇസ്രായേൽ രാജ്യമായിട്ട് യുദ്ധത്തിന് വന്നില്ല. അങ്ങനെ കഥകൾ അത് നിങ്ങൾ വായിച്ചാൽ മതി. പ്രിയമുള്ളവരെ, നമ്മുടെ കൂടെയുള്ളത് എന്താണെന്നും അത് നമ്മുടെ കൂടെയുള്ളത് ഏറ്റവും മൂല്യമുള്ളത് എന്താണെന്നും തിരിച്ചറിയാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. കുടുംബജീവിതത്തിലും അതുപോലെ തന്നെ ഈ പറയുന്ന സഭാ ജീവിതത്തിലും ഒക്കെ നമ്മുടെ കൂടെയുള്ള വിശിഷ്ടമായത് എന്താണെന്ന് തിരിച്ചറിയാൻ നമ്മൾ പലപ്പോഴും പരാജയപ്പെടുകയാണ്. അതായത് പലപ്പോഴും അക്കരയ്ക്ക് നോക്കുന്ന ഒരു അല്ലെങ്കിൽ അയൽത്ത് ആളെ നോക്കുന്ന, അക്കരയ്ക്ക് നോക്കുന്ന, അവിടെ നോക്കുന്ന, ഇവിടെ നോക്കുന്ന ചിത്രങ്ങളാണ് പലപ്പോഴും നമുക്കുള്ളത്. അവിടെ നോക്കി അവിടെ എന്തോരുമുണ്ട്, അദ്ദേഹത്തിന്റെ മക്കളെ നോക്കൂ, അദ്ദേഹത്തിന്റെ മക്കൾ ഇത്രയും പഠിച്ചു, നമ്മുടെ കൂടെയുള്ളത് എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അല്ലെങ്കിൽ ആ സഭയിൽ നോക്കൂ, അത്രയും കാര്യങ്ങൾ നടക്കുന്നുണ്ട്, നമ്മുടെ സഭയിൽ എന്താണ് ഉള്ളത്, അതിന്റെ റിസോഴ്സ് എന്താണ്, ഗിഫ്റ്റ് എന്താണ്, വരങ്ങൾ എന്താണെന്ന് പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ഓട്ടക്കളത്തിൽ നമ്മൾ പരാജയപ്പെടുന്നു. ഒന്നാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയണമെങ്കിൽ നമുക്ക് നല്ലൊരു വിഷൻ ആവശ്യമാണ്. അതായത് ദൈവത്തിന്റെ വിഷൻ നമുക്ക് കിട്ടണം. ദൈവത്തിന് ആ ഒരു നല്ല വിഷൻ കിട്ടുമ്പോൾ മാത്രമേ ആ തിരിച്ചറിവ് നമുക്ക് ലഭിക്കുന്നുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് എഫ് എസ് ലേഖനം 5:17 പറയുന്നു, ദെർഫോർ ഡു നോട്ട് ബി അൺവൈസ് ബട്ട് അണ്ടർസ്റ്റാൻഡ് ദ വിൽ ഓഫ് ദ ലോർഡ് ഇൻ യുവർ ലൈഫ്. ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന്, ദൈവത്തിന്റെ ദർശനം എന്താണെന്ന് നമ്മുടെ ജീവിതത്തെ കുറിച്ച് തിരിച്ചറിയണം. ദൈവത്തിന്റെ വരങ്ങൾ എന്താണ്, ദൈവം നൽകിയിരിക്കുന്ന വരങ്ങൾ എന്താണ്, താരന്തുകൾ എന്താണ്, സാഹചര്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുവാനായിട്ട് ഒന്നാമതായിട്ട് സാധിക്കണം. രണ്ടാമതായിട്ട് നമുക്കറിയാം, ഒരു ഓട്ടക്കളത്തിൽ വിജയിക്കണമെങ്കിൽ, ഒരു നല്ല അത്ലറ്റിന് അല്ലെങ്കിൽ നല്ലൊരു കളിക്കാരന് വിജയിക്കണമെങ്കിൽ രണ്ടാമത് സ്ട്രാറ്റജി ആവശ്യമാണ്. ചില പ്രത്യേക സ്ട്രാറ്റജീസ് ആവശ്യമാണ്. ഒന്ന്, അവന്റെ പൊട്ടൻഷ്യലിനെ തിരിച്ചറിയണം. രണ്ട്, സ്ട്രാറ്റജി അറിയണം. സ്ട്രാറ്റജി മാത്രം അറിഞ്ഞാൽ പോരാ, നല്ല പെർസ്പെക്റ്റീവും വേണം. സ്ട്രാറ്റജി തിരിച്ചറിയണമെങ്കിൽ നല്ല ഡിസിപ്ലിൻ വേണം. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 9:25 പരിശുദ്ധ പറയുന്നു, അംഗം പൊരുതുന്നവൻ ഒക്കെയും സകലത്തിലും വർജനം ആചരിക്കണം. ചില ചില വർജനങ്ങൾ, ചില ചില ഡിസിപ്ലിൻ നമുക്ക് ആവശ്യമാണ്. ഡിസിപ്ലിൻ ഇല്ലാതെ ഒരിക്കലും നമുക്ക് ഈ പറയുന്ന ഓട്ടക്കളത്തിൽ വിജയം പ്രാപിക്കാനായിട്ട് സാധിക്കുന്നില്ല. ചില കാര്യങ്ങളെ വേണ്ടാന്ന് വെക്കാൻ സാധിക്കണം. നമുക്കറിയാം ക്രിസ്തീയ ജീവിതത്തിൽ, അതുകൊണ്ടാണ് ഈ ക്രിസ്തീയ ജീവിതത്തിലെ നമുക്കൊരു കോച്ച് ആവശ്യമാണ്. എപ്പോഴും നമുക്കറിയാം, ഒരു നല്ല അത്ലറ്റിന് വിജയിക്കണം എന്നൊരു കോച്ച് ആവശ്യമാണ്. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളെ വിജയിപ്പിക്കുന്നതിനുള്ള നമ്മുടെ ഈ പറയുന്ന അത്ലറ്റിക് നല്ലൊരു എന്താണ് കോച്ച് എന്ന് പറയുന്നത് സഭയാണ്. സഭയും പുരോഹിതന്മാരും ഒക്കെയാണ് കോച്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വർജനം എന്ന് പറയുന്നത്, നമുക്കറിയാം നോമ്പും കാര്യങ്ങളൊക്കെ നമുക്ക് വെച്ചിരിക്കുന്നത് ഈ ഓട്ടക്കളത്തിൽ വിജയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ചില കാര്യങ്ങളോട് നോ പറയുവാൻ, ശക്തമായിട്ട് നോ പറയാൻ സാധിക്കണം. ആത്മീയ ശിക്ഷണം വേണം. ഓട്ടക്കളത്തില് ജീവിതമാകുന്ന ഓട്ടക്കളത്തിൽ വിജയിക്കണമെങ്കിൽ നല്ല ആത്മീയ ശിക്ഷണം തന്നെയാണ്. നമുക്കറിയാം ഓടുന്ന അതേ ട്രാക്കിൽ തന്നെ ഓടുവാൻ, അതുപോലെ തന്നെ തളരാതെ ഓടുവാനൊക്കെ നമുക്ക് പരിശീലനം ആവശ്യമാണ്. ഒരേ ട്രാക്കിൽ തന്നെ ഓടിയില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയാം. ഈയിടെ നമ്മുടെ ബ്രഹ്മവാർഡേസിന്റെ ഏരിയ സിനിമയിലൂടെ ഒരു പ്രസംഗം കേട്ടു. അതിൽ അദ്ദേഹം പറയുന്നത് അതായത് ഒരു ട്രാക്ക് തെറ്റി ഓടിക്കഴിഞ്ഞാൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോൾ നമുക്ക് ഒരിക്കലും ഈ പറയുന്ന മെഡൽ കിട്ടത്തില്ല. ഓർത്തഡോക്സ് സഭയിൽ ഓടുന്നവർ ഈ പറയുന്ന ഓർത്തഡോക്സ് സഭയിൽ തന്നെ ഓടണം, അല്ലാതെ രണ്ട് ട്രാക്കിൽ ഓടിക്കഴിഞ്ഞാൽ ഒരിക്കലും ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോൾ നമുക്ക് മെഡൽ ലഭിക്കത്തില്ല. നമുക്കറിയാം ഇന്ത്യയുടെ ചൈനി വിൽസന് ട്രാക്ക് കയറ്റി പോയിട്ടാണ് മെഡൽ നഷ്ടപ്പെട്ടത്. പലപ്പോഴും ഇന്ന് ഓടുന്നവര് ഒരു ട്രാക്കിലല്ല മൂന്ന് ട്രാക്കിലൊക്കെ ഓടുന്നവരാണ്. അങ്ങോട്ട് പോകും കുറച്ച്, പിന്നീട് ഇങ്ങോട്ട് തിരിച്ചു വരും, വീണ്ടും തിരിച്ചു പോകും. അങ്ങനെ ഓടിക്കഴിഞ്ഞാൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോൾ ബിരുദ പ്രാപിക്കുവാനായിട്ട് മെഡൽ ലഭിക്കുവാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ട്രാക്ക് തെറ്റാതെ ഓടണമെങ്കിൽ, തളരാതെ ഓടണമെങ്കിൽ, ഈ ഇത് പൂർത്തിയാക്കണ്ടേ, ആദ്യമൊക്കെ നല്ല സ്പീഡിൽ ഓടിയിട്ട് പിന്നെ തളർന്നു പോകാതെ അത് തളരാതെ ഓടണമെങ്കിൽ നമുക്ക് നല്ല പരിശീലനം ആവശ്യമാണ്. ആ പരിശീലനം ലഭിക്കുന്ന ഇടമാണ് സഭ എന്ന് പറയുന്നത്. ആ സഭ നൽകുന്ന ചില പരിശീലന മുറകളുണ്ട്. നമുക്കറിയാം ഒരു വർക്കൗട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല മസിൽ ലഭിക്കും. നമുക്ക് ശാരീരികമായിട്ട് ക്ഷമത ഉണ്ടാകണമെങ്കിൽ, ശാരീരികമായ മസിലൊക്കെ ലഭിക്കണമെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യണം, ഏതെങ്കിലും ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട്. എന്ന് പറയുന്നത് പോലെ ആത്മീയമായിട്ട് മസിൽ ലഭിക്കണമെങ്കിൽ, ആത്മീയ ശിക്ഷണം ലഭിക്കണമെങ്കിൽ, ജീവിതത്തിന് ഒരു നല്ല ഓർഡർ ലഭിക്കണമെങ്കിൽ സഭ പറയുന്ന ചിട്ടകളും അതുപോലെ തന്നെ ശീലങ്ങളും പ്രാർത്ഥനകളും നോമ്പുമെല്ലാം ആചരിക്കേണ്ടിയിരിക്കുന്നു. സഭയാണ് നമ്മുടെ കോച്ച് എന്ന് പറയുന്നത്. ആ കോച്ച് പറയുന്ന സ്ട്രാറ്റജി അനുസരിച്ച് പോകുമ്പോഴാണ് നമുക്ക് നല്ല അപ്സെറ്റ് ആയിട്ട് മാറുവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ രണ്ടാമതായിട്ട് നമുക്ക് സ്ട്രാറ്റജി ആവശ്യമാണ്. മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടത് അതി പ്രധാനമായ ഒരു സംഗതിയാണ്, നമുക്ക് നല്ല ഫോക്കസ് വേണം, നല്ല ലക്ഷ്യം വേണം. എവിടെയാണ് ഞാൻ ചെന്ന് അവസാനിക്കേണ്ടത് എന്നുള്ള ഫിനിഷിംഗ് ലൈനിനെ കുറിച്ചുള്ള നല്ലൊരു ബോധ്യം നമുക്ക് ആവശ്യമാണ്. പലപ്പോഴും ഒരു ഡെസ്റ്റിനി എവിടെയാണ്, നമ്മുടെ ഡെസ്റ്റിനി എവിടെയാണെന്നുള്ള ബോധ്യമാണ് നമ്മുടെ ശരിയായിട്ട് ഈ ട്രാക്കിൽ ഓടുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. ഈ ഡെസ്റ്റിനിൽ എത്തിച്ചേർന്നാൽ നമുക്ക് എന്ത് ലഭിക്കും എന്നുള്ളതാണ് നമുക്ക് ഊർജം പകർന്നു തരുന്ന സംഗതി എന്ന് പറയുന്നത്. നമുക്കറിയാം ജീവിതത്തിൽ ഷോർട്ട് ടൈം ഗോൾസും ഉണ്ട്, ലോങ് ടൈം ഗോൾസ് നമുക്ക് ഉള്ളതായിട്ട് അറിയാം. പലപ്പോഴും പല വ്യക്തികളും ഈ ഷോർട്ട് ടൈം ഗോൾസിൽ സംതൃപ്തരാണ്. നമ്മുടെ ലോങ് ടൈം ഗോൾ എന്താണ്, ഒരു ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ ലോങ് ടൈം ഗോൾ എന്താണെന്നുള്ളത് നമ്മുടെ മനസ്സിൽ അടിയുറച്ച് നിൽക്കേണ്ട ഇരിക്കേണ്ട സംഗതിയാണ്. ഈയിടെ ഒരു ചെറിയ കഥ വായിച്ചത്, ഒരു അമേരിക്കൻ മിഷണറി ആഫ്രിക്കയിലെ മിഷണറി പ്രവർത്തനത്തിനായിട്ട് പോയി. പ്രവർത്തനത്തിനായിട്ട് പോയിട്ട് അദ്ദേഹം അവിടെ ചെന്നിട്ട് ആ രാജ്യത്ത് മിഷൻ പ്രവർത്തനത്തിനൊക്കെ നല്ല എതിരുള്ള രാജ്യമായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയെ നഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ മക്കൾ നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിന്റെ എല്ലാം നഷ്ടപ്പെട്ടു. തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ അമേരിക്കയിലുള്ള സമ്പാദ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. അദ്ദേഹം വന്നിട്ട് ആഫ്രിക്കയിലെ മിഷണറി യാത്ര ഇതെല്ലാം കഴിഞ്ഞിട്ട് മിഷൻ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പക്ഷെ അങ്ങനെ നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് നിരാശയൊന്നും ഇല്ലായിരുന്നു. അദ്ദേഹം തിരിച്ച് തന്റെ രാജ്യത്തിലേക്ക് വരികയാണ്, അമേരിക്കയിലേക്ക് വരികയാണ്. അപ്പൊ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞിരിക്കുന്ന സമയം, രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ട് പടയാളികളൊക്കെ തിരിച്ചു വരുന്ന ഹോം കമ്മിങ് സമയമാണ്. അപ്പോൾ അദ്ദേഹം തിരിച്ചു വരുമ്പോൾ, ഈ പടയാളികളൊക്കെ തിരിച്ചു വരുമ്പോൾ പടയാളികളെ എതിരേൽക്കാനായിട്ട് ദേശീയ പതാകയൊക്കെ വീശിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ളവരും അവരുടെ കുടുംബങ്ങളിലുള്ളവരും അനേകരും ഇങ്ങനെ സ്വീകരിക്കുവാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ ഫ്ലൈറ്റിൽ അദ്ദേഹം ഉണ്ട്, അദ്ദേഹം തിരിച്ചു വരുന്നുണ്ട്. അദ്ദേഹം ആ ഫ്ലൈറ്റ് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുവാനായിട്ട് ആരുമില്ല. ഇത് അദ്ദേഹം ഇപ്പോൾ നല്ലൊരു മിഷണറിയാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ പെട്ടെന്ന് സാത്താന് ചില ചിന്തകൾ കൊണ്ടുകൊടുത്തു. ഞാൻ ഇത്രയും കാലം ദൈവത്തിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിച്ചു, എന്നെ സ്വീകരിക്കുവാനായിട്ട് ഇതാ ആരുമില്ലല്ലോ എന്നുള്ള ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വന്നു. അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വന്ന് നിരാശപ്പെടുവാനായിട്ടിടയായി. മറ്റുള്ളവരെയൊക്കെ സ്വീകരിക്കുവാനായിട്ട് ഹോം കമ്മിങ് വരുമ്പോൾ, തിരിച്ചു വരുമ്പോൾ സ്വീകരിക്കുവാൻ അനേകരുണ്ട്, എന്നെ സ്വീകരിക്കുവാൻ ആരുമില്ലെന്നുള്ള ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിനെ മതിച്ചു. ഈ സമയത്ത് വേറൊരു ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ആ ചിന്ത മറ്റൊന്നുമല്ല, ദൈവം കൊടുത്ത ചിന്തയാണ്. ആ ചിന്തയാണ് യു ആർ നോട്ട് എറ്റ് യുവർ ഹോം. നീ നിന്റെ ഭവനത്തിൽ ഇതുവരെയും എത്തിച്ചേർന്നിട്ടില്ല. നീ ഇപ്പോൾ എത്തിയിരിക്കുന്ന ഒരു താൽക്കാലിക ഭവനമാണ്. നിന്റെ യഥാർത്ഥ ഭവനത്തിൽ നീ എത്തിച്ചേരുമ്പോഴാണ് നിന്നെ സ്വീകരിക്കുവാനായിട്ട് അവിടെ ഈ പറയുന്ന ഫ്ലാഗ് പിടിച്ചുകൊണ്ട് ആളുകൾ നിൽക്കുന്നത്. യഥാർത്ഥ ഭവനത്തിൽ, നോട്ട് ഇറ്റ് ഹോം എന്നുള്ള ചിന്ത അദ്ദേഹത്തിന് വീണ്ടും ഊർജം പകർന്ന് വീണ്ടും അദ്ദേഹം മിഷണറി യാത്രയ്ക്ക് പോയതായിട്ട് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ലക്ഷ്യത്തെ കുറിച്ചുള്ള ഒരു ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ദേർ ഈസ് അവർ ഡെസ്റ്റിനി. ഒരു നിത്യജീവനെ കുറിച്ചുള്ള ഒരു പെർസ്പെക്റ്റീവ് പലപ്പോഴും ജീവിതത്തിലേക്ക് നമുക്ക് കാണുന്നുണ്ട്. ഈ ലോകത്തിലെ ചെറിയ സ്വപ്നങ്ങളെ ഉള്ളൂ, ചെറിയ സ്വപ്നങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. ഞാനും എന്റെ കുടുംബവും എങ്ങനെയെങ്കിലും ഒരു ജോലി കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഇങ്ങനെ പോകുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് വലിയ സ്വപ്നങ്ങൾ കാണാൻ നമുക്ക് സാധിക്കുന്നില്ല. നമുക്ക് വലിയ സ്വപ്നങ്ങൾ ഉണ്ടാകണം. വലിയ സ്വപ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അതിലൊരു 50% നിറവേറിയാൽ പോലും ചെറിയ സ്വപ്നങ്ങളെക്കാൾ അധികമായിരിക്കും. അതുകൊണ്ട് ഫ്രാൻസിസ് ഡ്രേക്ക് എന്ന് പറയുന്ന ഒരാൾ പറയുന്നുണ്ട്, Disturb us, Lord, when our dreams have come true, because we have dreamed little. Then we arrived safely because we sailed too close to the shore. Dilame enne endana prayasapaduthuka njan ende dreamukal okke etti cheyumbol karan njan cheriya dreamukal maatrame kandittullu valiya dreamukal kaanu valiya swapnangal kaanam valiya swapnangal kaanumbol maatramaanu adinte 50% niraveriyal polum nammude cheriya swapnangalekkal adhigamayittu irunnathu kristiya ootam കൃത്യ ജീവിതം എന്ന് പറയുന്നത് ഒരു ഓട്ടമാണ്. ഈ ഓട്ടത്തിൽ വിജയിക്കുന്നതിന് പ്രധാനമായി മൂന്ന് സംഗതികൾ ആവശ്യമാണ്. ഒന്ന്, നമ്മുടെ റിയൽ പൊട്ടൻഷ്യൽ എന്താണ്, ദൈവം നൽകിയിരിക്കുന്ന വരങ്ങൾ എന്താണെന്ന് ഒന്ന് തിരിച്ചറിയുവാൻ സാധിക്കണം. നമ്മോട് കൂടെയുള്ളത് അവരോട് കൂടെയുള്ളതിനേക്കാൾ കൂടുതലാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. രണ്ട്, നല്ലൊരു സ്ട്രാറ്റജി ആവശ്യമാണ്, അതിന് ഡിസിപ്ലിൻ ആവശ്യമാണ്, നല്ലൊരു പെർസ്പെക്റ്റീവ് ആവശ്യമാണ്. മൂന്ന്, നമ്മുടെ ലക്ഷ്യത്തെ കുറിച്ചുള്ള നല്ല ബോധ്യവും വേണം. ഇത് മാത്രം പോരാ, ക്രിസ്തീയ ഓട്ടത്തിന് മറ്റുള്ള ഓട്ടങ്ങളുടെ ഒരു പ്രത്യേകതയുണ്ട്. അതാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ക്രിസ്തീയ ഓട്ടം എന്ന് പറയുന്നത് നമുക്കറിയാം, സാധാരണ ലോക ഓട്ടം എന്നൊക്കെ പറയുന്നത് ഞാൻ എങ്ങനെയെങ്കിലും ഫിനിഷ് ചെയ്ത് എനിക്ക് എങ്ങനെയെങ്കിലും നല്ല എന്താ പറയാ അവാർഡ് കിട്ടുക എന്നുള്ളതാണ്. എന്നാൽ ക്രിസ്തീയ ഓട്ടത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സഹ ഓട്ടക്കാരെ കൂടെ ലക്ഷ്യത്തിലെത്തിക്കുക എന്നുള്ളതാണ്. എന്റെ കൂടെ ഓടുന്നവരെ കൂടെ ലക്ഷ്യത്തിലെത്തിക്കുക എന്നുള്ളതാണ് ക്രിസ്തീയ ഓട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. വീണ് കിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കണം, തളർന്നിരിക്കുന്നവരെ ഞാൻ താങ്ങിപ്പിടിക്കണം. ഇതാണ് ക്രിസ്തീയ ഓട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഞാൻ മാത്രം ലക്ഷ്യത്തിലെത്തി വിരുദ്ധ പ്രാപിച്ചാൽ പോരാ, എന്റെ സഹോദരനും എന്നോടുകൂടെ ലക്ഷ്യത്തിലെത്തി വിരുദ്ധ പ്രാപിക്കണമെന്ന് ചിന്തിക്കുന്നതാണ് ക്രിസ്തീയ ഓട്ടം എന്ന് പറയുന്നത്. കഴിഞ്ഞ 2016 ഈ ബോട്ടുമായിട്ട് ചിന്തിക്കുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ചിത്രങ്ങൾ എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട്. ഒന്ന്, റിയോ ഒളിമ്പിക്സിൽ വിമൻസിന്റെ 5000 meter ഓട്ടം നടക്കുകയാണ്. ആ സമയത്ത് USA ഒരു ഒരു പെൺകുട്ടി ആബി ഡി അഗോസ്റ്റിനോ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ന്യൂസിലൻഡിന്റെ നിക്കി ഹാംപ്ലിൻ എന്ന് പറയുന്ന ഒരു ഓട്ടക്കാരിയും, അവർ രണ്ടുപേരും പരസ്പരം ട്രാക്കിൽ ഇടിച്ചിട്ട് വീണു. ഇടിച്ച് വീണ് കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന ആബി കുറച്ച് മുന്നോട്ട് പോയെങ്കിലും അവൾ തിരിഞ്ഞ് നിന്നിട്ട് തിരിച്ചു വന്ന് ഈ നിക്കിയെ കൈപിടിച്ച് ഉയർത്തി വീണ്ടും ഓടുവാനായിട്ട് സഹായിക്കുന്നുണ്ട്. രണ്ടുപേരും ട്രാക്ക് ഇടിച്ച് വീണു. എന്നിട്ട് പക്ഷെ ഈ USA ഓട്ടക്കാരി തിരിച്ചു വന്ന് ഇവർക്ക്, പക്ഷെ USA ഓട്ടക്കാരി ആദ്യം പോവുകയാണ്, അവർക്ക് വേണമെങ്കിൽ മെഡൽ ലഭിക്കുമായിരുന്നു, അത്രയ്ക്ക് നല്ല ഈ ടൈമിംഗ് ഒക്കെ ഉള്ള ഒരു പെൺകുട്ടിയായിരുന്നു. പക്ഷെ അവര് എന്താ പറയാ തിരിച്ചു വന്നിട്ട് ഈ നിക്കി എഴുന്നേൽപ്പിച്ചിട്ട് രണ്ടുപേരും കൂടെ ഫിനിഷ് ചെയ്യുന്നു. ഫിനിഷ് ചെയ്ത് അവർക്ക് സമ്മാനമൊന്നും കിട്ടിയില്ലെങ്കിൽ കൂടി അതൊരു ക്രിസ്തീയ സ്പിരിറ്റ്, ക്രിസ്തീയ ആത്മാവ് അവിടെ കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ചിത്രം, വേൾഡ് ട്രയാത്ലോൺ ഓട്ടം നടക്കുമ്പോൾ രണ്ട് സഹോദരന്മാർ മത്സരിക്കുന്നുണ്ട്. അലിസ്റ്റർ ബോൺ ലീയും ജോണി എന്ന് പറയുന്നത്. ജോണി ഏറ്റവും മുൻപിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. പക്ഷേ ആ ഫിനിഷിംഗ് ലൈനിലേക്ക് എത്താറാകുമ്പോഴേക്കും തളർന്നു വീഴുകയാണ്. പുറകിൽ വന്ന അലിസ്റ്റർ അദ്ദേഹത്തെ താങ്ങിയെടുത്ത് ഈ കരങ്ങളിൽ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തെ ഫിനിഷിംഗ് ലൈനിലേക്ക് ഉന്തിയിടുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ രണ്ട് ചിത്രങ്ങളും എന്റെ മനസ്സിൽ പ്രത്യേകമായി ക്രിസ്തീയ ഓട്ടത്തിൽ ഈ രണ്ട് ചിത്രങ്ങളും നല്ല അർത്ഥവത്താണ്. നമ്മൾ മാത്രം ലക്ഷ്യത്തിലെത്തിയാൽ പോരാ, നമ്മുടെ കൂടെ നിൽക്കുന്നവരെ കൂടി എത്തിക്കുവാനുള്ള ഒരു ചുമതല കൂടി നമുക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ക്രിസ്തീയ ഓട്ടത്തിന്റെ പ്രത്യേകത അതാണ്. രണ്ട്, ക്രിസ്തീയ ഓട്ടത്തിന്റെ പ്രത്യേകത ഫിനിഷിംഗ് ലൈനിലെത്തുമ്പോൾ വീടപ്പ് കൂടണം. അത് ഈ ലോക ഓട്ടത്തിനും അത് അർത്ഥവത്താണ്. നമുക്കറിയാം വലിയ ദീർഘദൂര ഓട്ടത്തിലൊക്കെ ആദ്യം വളരെ വളരെ കുറച്ചൊക്കെ സ്പീഡിലോടും, പിന്നീട് ലക്ഷ്യത്തെത്തുമ്പോൾ നമ്മൾ സ്പീഡപ്പ് ചെയ്യും. ഇന്ന് പലപ്പോഴും ചിലരും പറയാറുണ്ട്, പ്രായമായാലും എനിക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല, ഞാൻ വിശ്രമിക്കുകയാണ്, ഇത്രയും കാലമൊക്കെ ചെയ്തല്ലോ എന്ന് പറഞ്ഞ് വിശ്രമിക്കുന്ന പലരെയും കാണാറുണ്ട്. എനിക്ക് തോന്നുന്നു പ്രായം ചെല്ലുന്തോറും ഓട്ടത്തിന് സ്പീഡ് കൂട്ടുക ചെയ്യേണ്ടത്. പ്രായം ചെല്ലുന്തോറും എന്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് സ്പീഡപ്പ് എന്നുള്ളതാണ് ക്രിസ്തീയ ദൈവവചനം നൽകുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത്. സ്പീഡപ്പാണ്, ഇരിക്കുവാനോ ഉറങ്ങുവാനോ നടക്കുവാനുള്ളതല്ല ക്രിസ്തീയ ജീവിതം, ഓടുവാനുള്ളതാണ്. ആ ഓട്ടം ഏറ്റവും ലക്ഷ്യസ്ഥാനത്തെ മുൻനിർത്തിക്കൊണ്ട് ഏറ്റവും വിരുദ്ധരായിട്ട് ഓടണം. വെൻ വി റീച്ച് അറ്റ് ദ ഫിനിഷിംഗ് ലൈൻ സ്പീഡപ്പ്, നമ്മൾ കുറച്ചുകൂടെ സ്പീഡ് കൂട്ടി ഓടണം, അല്ലാതെ വിശ്രമിക്കാനുള്ളതല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ നമ്മൾ ഓടുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹാ ഈ വാക്കുകൾ പറയുകയല്ല, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇത് മുഴുവനും അർത്ഥവത്താക്കി. അദ്ദേഹത്തിന്റെ ഓട്ടം ക്രിസ്തു യേശു എന്നുള്ള ലക്ഷ്യത്തെ ലാക്കാക്കിയിട്ടായിരുന്നു. ക്രിസ്തു എന്ന് പറയുന്ന ആ സ്പിരിറ്റായിരുന്നു അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു. ആ സ്പിരിറ്റ് മനസ്സിൽ വെച്ചുകൊണ്ട്, ലക്ഷ്യം വെച്ചു മനസ്സിൽ വെച്ചുകൊണ്ട്
അതിനെ ലാക്കാക്കിയിട്ട്, ക്രിസ്തുയേശുവിൽ ലാക്കാക്കിയിട്ട് ഇരുതനായി അദ്ദേഹം ഓടി, പിന്നിലുള്ളതെല്ലാം മറന്നു. തനിക്ക് ലഭിക്കുന്ന നിന്ദനങ്ങളോ പീഡകളോ അതുപോലെ തന്നെ രോഗമോ ഒന്നും അദ്ദേഹം ശ്രദ്ധിച്ചില്ല. തന്റെ മുമ്പിലുള്ള ലക്ഷ്യം എന്താണ്, ഡെസ്റ്റിനി എന്താണ്, നിശ്ചയത്തിലേക്ക് അദ്ദേഹം മറ്റുള്ളവരെ കൂടി കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് സാധിച്ചു. നമ്മുടെ ക്രിസ്തീയ ശുശ്രൂഷയും നമ്മുടെ ക്രിസ്തീയ ജീവിതവും ഇത്തരത്തിലൊരു ഓട്ടമായിട്ട് മാറട്ടെ, ഒരു റേസായിട്ട് മാറട്ടെ, മറ്റുള്ളവരെ കൂടി താങ്ങി ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്ന ഒരു ഓട്ടമായി മാറട്ടെ. അതിന് ഈ 2017 നമുക്ക് ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസരം തന്ന എല്ലാവരോടും, കിരുമേനിയോടും, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട രാജേഷച്ചനോടും, മറ്റുള്ള എല്ലാ വൈദികരോടും, നിങ്ങളെല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും.
2017 തുടക്കത്തിൽ, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്റെ ജീവിതത്തെ പ്രധാനമായിട്ട് കണ്ട ക്രിസ്തീയ ഓട്ടം, ആ ചിന്ത വളരെ ഭംഗിയായിട്ട് ബഹുമാനപ്പെട്ട വി എം ശുഭാച്ചൻ നമ്മളോട് പങ്കുവച്ചു. ക്രിസ്തീയ ജീവിതം ഒരു ഓട്ടമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട സംഗതിയാണ്. നേടിയ ലേഖനത്തിൽ വ്യക്തമായിട്ട് പറയുന്നു, ഞാൻ ഓട്ടം തികച്ചു. ആ ഓട്ടത്തിൽ അദ്ദേഹം പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന, അഭിമാനത്തോട് പറയുന്ന കാര്യമുണ്ട്. ഈ ഓട്ടത്തിൽ താൻ ഡിസിപ്ലിൻ കാത്തു സൂക്ഷിച്ചു, വിശ്വാസം കാത്തുകൊണ്ടുള്ള ഒരു ഓട്ടം തികച്ചു. വിശ്വാസം കാത്തുകൊണ്ടുള്ള ഒരു ഓട്ടം തികക്കുവാൻ പറ്റുമെന്ന് നമുക്ക് സാധിക്കുമ്പോഴാണ് നീതിയുടെ കിരീടം നമ്മൾക്കായിട്ട് വച്ചിരിക്കുന്നത്. 2017 ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഈ വർഷം എങ്ങനെ നാം ഓടണം എന്നുള്ളത്, ഈ വർഷത്തെ ഓട്ടം എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഒന്ന് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും വളരെ അനുഗ്രഹകരമായ ഒരു ചിന്തയായിരുന്നു എന്നുള്ളതിന് സംശയമുണ്ട്. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ മത്സരങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പൊ മത്തപരി സമായത്തിന്റെ ആണെങ്കിലും സൺഡേ സ്കൂളിന്റെ ആണെങ്കിലും ഇതിന്റെ എല്ലാ മത്സരങ്ങൾ വരുമ്പോൾ അവിടെയെല്ലാം ഉള്ള ചിന്ത കൂടെ ഉള്ളവരെ തോൽപ്പിച്ച് കിരീടം കിട്ടുക എന്നുള്ളതാണ്. പക്ഷെ ക്രിസ്തീയ ഓട്ടത്തിന്റെ പ്രത്യേകത കൂടെ ഉള്ളവരെയും ചേർത്തുകൊണ്ടുള്ള ഓട്ടമാണ്, എല്ലാവരെയും ചേർത്തുകൊണ്ടുള്ള ഓട്ടമാണ്. ഓരോ സ്ത്രീഹായുടെ ഓട്ടത്തിന്റെ പ്രത്യേകത മറ്റുള്ളവരെ, ഓടാതെ ഉറങ്ങിയിരിക്കുന്നവരെയും നിൽക്കുന്നവരെയും തളർന്നിരിക്കുന്നവരെയും ഒക്കെ ചേർത്തുകൊണ്ട് വിശ്വാസം നിറവിൽ അവരെ എല്ലാം തന്റെ കൂടെ ഓടുവാൻ തന്നെ സജ്ജമാക്കിക്കൊണ്ടുള്ള ഓട്ടമായിരുന്നു പൗലോസ് ശ്ലീഹ യേശു ക്രിസ്തുവിന്റെ ആത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് നടത്തിയത്. അപ്പോ ആ ഒരു ഒരു സ്പിരിറ്റ് ഓരോ ക്രൈസ്തവനും ഉണ്ടാകണം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. ആ ഒരു ആത്മബലവും എല്ലാം അങ്ങനെയാകുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിന്റെ പൂർണ്ണതയിൽ സകലവും നിവൃത്തിയായി എന്ന് ക്രിസ്തു ക്രൂശിൽ കിടന്ന് പറഞ്ഞു എന്നുള്ള തന്റെ ഓട്ടം തന്റെ ഓട്ടം പൂർത്തീകരിച്ചിട്ട് ഈ ലോക ജീവിതത്തിൽ തന്റെ ഓട്ടം പൂർത്തീകരിച്ചിട്ട് ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് പറയുന്നുണ്ട്, സകലവും നിവൃത്തിയായി എന്നുള്ളത്, സകലവും പൂർത്തീകരിച്ചിട്ടുണ്ട്, ഓട്ടം ഭംഗിയായിട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത്. ആ ഒരു ആത്മാവിൽ നമ്മുടെ ഇത് മറ്റുള്ളവരെ തോൽപ്പിക്കാനുള്ള ഓട്ടമല്ല. അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരുടെയും ഫിനിഷിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഓരോ വ്യത്യസ്തങ്ങളായ കാലഘട്ടങ്ങളിലാണ് ഓരോരുത്തരുടെ ഫിനിഷിംഗ് പോയിന്റ് വെച്ചിരിക്കുന്നത്. ഒന്നിച്ച് അല്ലാത്തതിന്റെ കാരണം ഈ തോൽപ്പിച്ചുകൊണ്ടുള്ള ഓട്ടമല്ല, മറിച്ച് എല്ലാവരെയും ചേർത്തുകൊണ്ടുള്ള ഓട്ടമാണെന്നുള്ള കൂട്ടായ്മയുടെ ഓട്ടമാണ് അനുഗ്രഹകരമായ ചിന്തയ്ക്കായിട്ട് അച്ഛനോടുള്ള സന്തോഷമായിട്ട് അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഗായകസംഗാനം ആലപിക്കുന്നു, തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതും ആയിരിക്കും.
നമുക്ക് സുവിശേഷ ഗീതത്തിലുള്ള ഗീതം, എന്നോടയോല നീ എന്നെ കൺമണി പോൽ കാത്തിരണമേ എന്ന ധ്യാന ഗീതം ചേർന്ന് പാടാം. അതിനുശേഷം മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതാണ്. കൺമണി പോൽ കാത്തിടണമേ, നിൻ തിറകാലെ മറച്ചു പരി, നിന്നെ കാക്കണമേ, ഒളിവായി നോക്കിടാതെ കണ്ടുകളെ നീ
കേൾക്കണമേ, വഞ്ചന കേൾക്കാതടിയന്റെ സാധുകളെയും കാക്കണമേ. എന്നാധരങ്ങൾ ചെന്നും നീ കവലതായും നിൽക്കണമേ. എന്നുള്ളിൽ ദോഷം ജൈവാ ഉള്ള വിചാരമുദിക്കരുതേ. കർത്താവേ നല്ല വിവേകം വർദ്ധിപ്പിക്കണമെന്നിൽ നീ സൗരഭ്യത്താ നിന്നയനീ ചിമ്പപ്പെടുത്താനിടവരണേ. ഐഹിക നേട്ടത്തിനു പകരം നിന്നെ സമ്പാദിപ്പാലും നിന്നെ സ്നേഹിച്ചി ലോകം നിരസിപ്പാലും കൃപജീക. എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയടപ്പാലും അർപ്പിപ്പാലും കൃപജീക. എന്നാദാമിൻ തിരുമുമ്പിൽ പാപശരീരമനസ്സുകളെ ശോഭകലർന്ന വിളക്കുകളാൽ ഞാൻ കാത്തിപ്പാറാകണമേ.
മധ്യസ്ഥ പ്രാർത്ഥനകളുടെ പേരുകൾ നമുക്ക് ദൈവസന്നിധിയിൽ ഓർക്കാം. അതേമാതിരി നമ്മൾ ഓർക്കേണ്ട പേരുകൾ നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കാറുള്ള രാജ്യെ ദൈവസന്നിധിയിൽ ഓർക്കുകയും സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അതുപോലെ എലിസബത്തിനെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. ആലീസിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഫ്രൈസിനെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ രൂപൻ, ഡാനിയൽ എന്ന് പറഞ്ഞ മക്കളെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റാരുടെയെങ്കിലും പേരുകൾ എന്തോ പേര് പറഞ്ഞതാണോ ആരൊക്കെ? ഹലോ, ഓക്കെ. മറ്റാരുടെയെങ്കിലും പേരുകൾ ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഓർക്കുകയും സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഐസകച്ചനുണ്ടോ അവിടെ? ഐസകച്ചനിധി സമർപ്പിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന കാരുണ്യവാന സ്വർഗീയ ദൈവമേ, അനുഗ്രഹീതമായ ഒരു ദിനം കൂടെ വിവിധ സ്ഥലങ്ങളിൽ ആരുന്നാണെങ്കിലും മനസ്സുകൊണ്ട് ഒരേ സ്ഥലത്തിൽ അങ്ങയുടെ മുമ്പാകെ ഇരിപ്പാൻ തക്കവണ്ണം ഒരുക്കി തന്ന കൃതയെ ഓർത്ത് സ്തുതിക്കുന്നു. ഓരോ ബുധനാഴ്ചയും വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൂടെ ഞങ്ങൾ സംഗമിക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ മനസ്സ് അങ്ങയുടെ ചേർന്നിരിക്കത്തക്കവണ്ണം തമ്പുരാനെ അവിടുന്ന് ചേർത്ത് പിടിക്കണമേ. പ്രത്യേകിച്ച് രോഗികൾക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന അങ്ങയുടെ മുമ്പാകെ ആ പ്രാർത്ഥനകളൊക്കെ സൗഖ്യത്തിന് നിദാനമാകത്തക്കവണ്ണം സന്നിധിയിലെത്തുവാൻ തക്കവണ്ണം തിരുമല സലീനമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച് സൗഖ്യം വാങ്ങിച്ചു കൊടുക്കത്തക്കവണ്ണമുള്ള വിശുദ്ധിയോ നന്മയോ കഴിവോ അങ്ങനെ പ്രാർത്ഥനാ ജീവിതം ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ സ്വകാര്യ ജീവിതത്തിലല്ലെങ്കിൽ ഓരോ നിമിഷവും തോന്നുന്ന കരുണയ്ക്കും സ്നേഹത്തിനും കരുതലിനും നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ നിമിഷം വരെയും അത് അനുഭവിച്ചാണല്ലോ ദൈവം ഞങ്ങൾ ജീവിക്കുന്നത്. ആ വിട്ടുപിരിയാത്ത മാറ്റി മുറിച്ചു മാറ്റാത്ത ആ ദൈവികമായ കരുതലും സ്നേഹവും പരിലാളനയും ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെയും ഈ ലോകത്തിൽ കാത്തു സൂക്ഷിക്കത്തക്കവണ്ണം ഇത് തുറന്നുള്ള ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒരു കാലമായി കണ്ട് ജീവിപ്പാണ്ടക്കോണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ഒക്കെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങളുടെ നയനങ്ങളെ പതിക്കുമ്പോൾ അവിടുന്ന് ഉള്ളിലുണ്ടോ എന്ന് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കുവാനും എവിടെയെങ്കിലും ആ സാന്നിധ്യത്തിന് ഉള്ളിൽ കുറവുണ്ടെങ്കിൽ അത് കണ്ടപ്പെട്ടവണ്ണം ഞങ്ങളുടെ ജീവിതത്തെ അത് പരിഹരിക്കത്തക്കോണം ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ചിന്തയിലും ഞങ്ങളുടെ വിചാരങ്ങളിലുമൊക്കെ നല്ല ദൈവികമായ സ്പർശനത്തിന്റെ സുഖം കണ്ടെത്തുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ഓരോ പ്രാർത്ഥനകൾ പിന്നിടുമ്പോഴും എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നുള്ളൊരു ബോധ്യവും അത് തുറന്നുള്ള നന്മയിൽ ജീവിക്കത്തക്കവണ്ണമുള്ളൊരു പ്രേരക ശക്തിയായി നിലനിൽപ്പാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് ഉണ്ടെന്നുള്ള ഒരു ശക്തമായ ധാരണ ഏത് പ്രതിബന്ധങ്ങളെ അതിജീവിക്കത്തക്കവണ്ണം ഞങ്ങളെ പ്രേരിപ്പിക്കാൻ സംഗതിയാക്കണമേ. പ്രത്യേകിച്ച് ഈ രോഗികളായിട്ടുള്ള ആളുകളെ ഞങ്ങളുടെ മുമ്പാകെ അങ്ങയുടെ മുമ്പാകെ സമർപ്പിക്കുമ്പോൾ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ നിമിഷം വരെയും അവിടെ അവർ നടന്നു നയിക്കപ്പെട്ടതും ഒക്കെ അങ്ങയുടെ ശ്രദ്ധയാലും കരുണയാലും വാത്സല്യത്താലുമാകുന്നു. ലോകത്തിന്റെ ഭീകരതേക്കാൾ അപ്പുറം ദൈവസ്നേഹത്തിന്റെ സ്വാതന്ത്ര്യം കണ്ടെത്തുവാൻ തക്കവണ്ണം നിന്റെ മക്കളെ അവരെ സഹായിക്കണമേ. ഈ രോഗം, ഈ മാനസിക പ്രയാസങ്ങള് അങ്ങയോട് കൂടുതൽ അടുക്കുവാനുള്ള മാധ്യമമാകുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ നിത്യജീവിതത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സാധ്യതയാകുന്നുവെങ്കിൽ, ആ വേദനയും സന്തോഷത്തോടെ സ്വീകരിക്കത്തക്കവണ്ണം ഉള്ള ഒരു ആത്മീയ പക്വതയിലേക്ക് ഞങ്ങളുടെ മനസ്സുകളെ കൊണ്ടെത്തിക്കുവാൻ തക്കവണ്ണം അവർക്ക് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ടാലും ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടിയിരിക്കുമെന്ന് ശ്രീ ശിഷ്യമാർ അറിയിച്ച ഉറപ്പുള്ള ശബ്ദം കേൾക്കത്തക്കവണ്ണം ഞങ്ങളുടെ കാതുകളെയും ഞങ്ങളുടെ ഹൃദയങ്ങളെയും അവർക്ക് ശുദ്ധീകരിക്കണമേ. വേദന അനുഭവിക്കുന്ന ഓരോ മക്കളും വേദനയുടെ മധ്യത്തിൽ വേദനയെ മറക്കാതെ വണ്ണം അങ്ങനെ കാണത്തക്കവണ്ണം കണ്ണുകളെ തെളിയിക്കണമേ. അങ്ങയുടെ മുമ്പാകെ വിശുദ്ധിയോട് ജീവിച്ച് മരിച്ച സഹതായിരിക്കുന്ന സ്തേഫാനോ സഹതായ ഞങ്ങൾ ഓർക്കുകയും മധ്യത്തിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു. തനിക്ക് ചുറ്റുപാട് നിൽക്കുന്ന ആളുകളൊക്കെയും കല്ലെറിഞ്ഞ് വളരെ ക്രൂരമായ പീഡനത്തിന് വിധേയമാകുമ്പോഴും ആ വേദന അറിയാതെ വണ്ണം സ്വർഗം തുറന്ന് അങ്ങനെ കണ്ട് ആ ദൈവിക മഹത്വത്തിന്റെ ദർശനത്തിന്റെ ശ്രേഷ്ഠത പ്രപഞ്ച വിഭാഗം ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞതുപോലെ ലോകത്തിന്റെ ഭാവത്തിലും ജീവിതതലത്തിലുള്ള പ്രതികൂലതകളുടെ ഭാവത്തിലും ശിരസിലും ശരീരത്തിലുണ്ടാകുന്ന കല്ലേറുകളുടെ നൊമ്പരങ്ങളെ കാണാതെ വണ്ണം ഉയരങ്ങളിലേക്കുള്ള ഞങ്ങളുടെ ദൃഷ്ടി ആ ഒരു ആത്മീയ ശാരീരിക സന്തോഷത്തിലേക്ക് നയിക്കത്തക്കോണം ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ രോഗികൾക്കും തമരാനെ അവിടുന്ന് സൗഖ്യവും ബലവും സാന്ത്വനവും പ്രദാനം ചെയ്യണമേ. അവിടെ കൊടുക്കുന്ന മാനസിക സ്വസ്ഥതയിൽ അങ്ങയുടെ ദേവാലയത്തിൽ വന്ന് അങ്ങനെ ആരാധിക്കുവാനും നിറഞ്ഞ ഹൃദയത്തോടുകൂടി ദൈവകൃപയുടെ കരുണ ലവമുമ്പാകെ ഏറ്റു പറയത്തക്കവണ്ണം അവരുടെ അവരങ്ങളെ മനസ്സുകളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ശരീരം ചലിക്കുവാൻ തക്കവണ് ഇടയാകാതെ ഭവനങ്ങളിൽ ഈ പ്രാർത്ഥന കേൾക്കുന്ന അനേക പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വാർദ്ധിക്കത്തിലിരിക്കുന്ന ഒരുപാടുള്ള ആളുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കൊക്കെയും അവരുടെ ബലവും കരുണയും ശക്തിയുമായ തീരുവ സംഗതിയാക്കണമേ. ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരൊന്നും വഴിതെറ്റി പോകാതെ നന്മയിൽ വളരുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ചെറുപ്പക്കാരെയും യുവതികളെ യുവാക്കന്മാരെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദിശ മാറാൻ സാധ്യതയുള്ള ഈ കാലഘട്ടത്തിൽ ദൈവിക തലങ്ങളിലേക്കുള്ള ദിശയെ കണ്ടെത്തുവാനും അല്ലയുടെ പ്രയാണം ചെയ്യുവാൻ തക്കവണ്ണം ഒരു പ്രേരക ശക്തിയായി അങ്ങയുടെ പരിശുദ്ധാത്മാവരെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യണമേ. ദൈവത്തിന്റെ ആരോഗ്യവും ജീവനും അതിനൊക്കെ ഉത്തരവാദിത്വമുണ്ടെന്നുള്ള ചിന്തയോടുകൂടി പ്രവർത്തിക്കാൻ തക്കവണ്ണമുള്ള ഒരു ബോധം തന്നെ മക്കൾക്ക് പ്രദാനം ചെയ്യണമേ. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബ ബന്ധങ്ങളില് പഴയ സ്നേഹത്തിന്റെ ആഴമൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങയോടുള്ള വിശ്വാസത്തിലും ആരാധനയും അത് കുടുംബ ബന്ധങ്ങളുടെ ഉറപ്പനായി ചെയ്യുവാൻ സംഗതിയാക്കണമേ. പരസ്പരം ഉൾക്കൊള്ളുവാനും സ്നേഹിക്കുവാനും കലഹിക്കാതെ മത്സരബുദ്ധി ഇല്ലാതെ പ്രവർത്തിക്കാനൊക്കെ ഉള്ള ദൈവിക ആത്മാവിനെ നിന്റെ മക്കൾക്കൊക്കെ ഒന്ന് പ്രദാനം ചെയ്യണം. ഓരോ കുടുംബങ്ങളും മാതൃകയുള്ള കുടുംബങ്ങളെ വളരുവാൻ തക്കവണ്ണം സഹായിക്കണം. വാർദ്ധക്യത്തിൽ ഇരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെ ബലപ്പെടുത്തണമേ. ഇവിടെ നാട്ടിലുമായിട്ട് കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനേക കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കാതെ ദുഃഖിക്കുന്ന മാതാപിതാക്കള് അവരൊക്കെ അവരുടെ കണ്ണുനീരിനെ ഓർന്ന് മാനിക്കണമേ. അവർക്കൊക്കെ അനുയോജ്യ പങ്കാളിയിൽ ഇരുപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുത്ത പ്രതികൾക്ക് അവർക്ക് സന്തോഷിപ്പാൻ തക്കവണ്ണം നല്ല കുഞ്ഞുങ്ങളെ കൊടുത്ത് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ജോലി നഷ്ടപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി ഇല്ലാതെ ജീവിക്കുന്നവർക്കൊക്കെ അവിടുന്ന് നല്ല ഉപജീവനത്തിലുള്ള വഴി തുറന്നു കൊടുക്കണമേ. ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ ചെയ്യാനുള്ള ആരോഗ്യവും അവരുടെ ജോലി സ്ഥിരതയും അവരുടെ മേലധികാരികളിൽ നിന്ന് നല്ല സ്നേഹവും വാത്സല്യം ഉണ്ടാകുവാൻ ഇടയാക്കണമേ. അവർക്ക് ലഭിക്കുന്ന ശ്രേഷ്ഠമായ പ്രതിഫലമൊക്കെയും നന്മയോടുകൂടി ഉപയോഗിക്കാനുള്ള ഒരു ചിന്തയും അവർക്ക് പ്രദാനം ചെയ്യണമേ. ഇമ്രാനെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന പരിശുദ്ധ ബാബ തിരുമേനി എല്ലാ തിരുമേനിമാരെയും പ്രത്യേക ഈ ഭദ്രാസനത്തെയും നയിക്കുന്ന തിരുമേനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇലക്ഷന്റെയൊക്കെ ഒരു കാലഘട്ടത്തിൽ കൂടി സഭ മുന്നോട്ട് പോകുമ്പോൾ ദൈവമേ ദൈവസാന്നിധ്യമുള്ളവരെയും ദൈവഭയമുള്ളവരെയും മേലധികാരികളെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന റെസ്പെക്ട് ചെയ്യുന്നവരൊക്കെ മുന്നോട്ട് വരുവാൻ തക്കവണ്ണം അങ്ങയുടെ പരിശുദ്ധാത്മാവ് നടത്തണമേ. വാത്സല്യ ബുദ്ധിയോടുകൂടി ദുർചിന്തയോടുകൂടെ പ്രവർത്തിക്കുന്നവരൊക്കെ അവിടുത്തെ ബലമുള്ള കുഞ്ഞുങ്ങളാൽ നീക്കി നന്മയുള്ളവരെ മുന്നോട്ട് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഞങ്ങൾ എല്ലാവരെയും ഓർക്കുന്നു. പ്രത്യേകിച്ച് ബുധനാഴ്ച പ്രാർത്ഥനാ കൂട്ടായ്മ വീണ്ടും കരങ്ങളെ സമർപ്പിക്കുന്നു. സംബന്ധിക്കുന്ന അനേകർക്ക് അത് കൃപയും പരിശുദ്ധാത്മാവിന്റെ നൽവനകളും ഉണ്ടാകുവാൻ തക്കവണ്ണം ഈ ഒരു കൂട്ടായ്മ അവിടുന്ന് വാഴ്ച എനിക്ക് ജീവിക്കും. എവിടെയെങ്കിലും കുറവുകളോ പിഴവുകളോ ഉണ്ടെങ്കിൽ അത് ബോധ്യമാക്കി തരികയും ആ കുറവുകളൊക്കെ നീക്കി പൂർണ്ണതയിലേക്ക് മുന്നോട്ട് പോകാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ മാതൃദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സകല വാങ്ങിപ്പോയവരുടെ ആത്മാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തിരുമേണ മാതാവിനെയും ദൈവസന്നിധിയിലെ വീട്ടും ഓർക്കുന്നു. ഞങ്ങളതിന്റെ പ്രത്യേകിച്ച് ഇന്ന് തിരുവചനം ധ്യാനിച്ച പ്രിയപ്പെട്ട അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എന്ന് ബലപ്പെടുത്തണമേ. സഭയിലെ ശുശ്രൂഷകളെയൊക്കെ അവിടുന്ന് വാഴ്ച അനുഗ്രഹിക്കണമേ. സംബന്ധിക്കുന്ന സഹായിക്കുന്ന എല്ലാ ആളുകളെയും വീണ്ടും ദൈവകരങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങൾ നിന്നെ എന്റെ പിതാവിനെ നിന്റെ പരിശുദ്ധാത്മാവിനെ എന്ന് ഒന്നാളെ സ്തുതിച്ചു വാഴ്ത്തുവാനായിട്ട് തന്നെ. ആമേൻ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന രൂപത്തിന്റെ സമത്വവും ദൈവം ഈ പ്രാർത്ഥനാസത്തായി മേൽവന്നെ സംബന്ധിച്ചിരിക്കുന്ന നിന്റെ മക്കളെ ഞങ്ങൾ പേരോർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ രോഗികളോടും ഭവനങ്ങളിലും ആശുപത്രികളിലുമായി കഴിയുന്ന എല്ലാ രോഗികളോടും മുഖത്തോട്ടും വിശ്വാസം ഞങ്ങൾ എല്ലാവരോടും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുന്നതാകുന്നു.
നഗരഹിതമായ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും വീണ്ടും ദൈവകാര്യങ്ങളിൽ ഓർക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇതിന് നല്ല സജീവമായ നേതൃത്വം നൽകുന്ന ഭദ്രത സമത്താപൂരത്തിലുള്ള നന്ദി വീണ്ടും അറിയിക്കുന്നു. അതോടൊപ്പം വളരെ ശ്രേഷ്ഠമായ അനുഗ്രഹീതമായ ഒരു ധ്യാനം ഒരു ചിന്ത നമുക്ക് പറഞ്ഞു തന്ന പ്രിയപ്പെട്ട എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കുന്ന പ്രിയപ്പെട്ട VX ശിബുവച്ചൻ അച്ഛൻ പലതവണ ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചിട്ടുണ്ട്. ഇന്നും ഒരുപാട് തിരക്കിന്റെ മധ്യത്തിൽ യാത്രയുടെ മധ്യത്തിലാണ് അച്ഛന് വാഹനം നിർത്തി ഈ ശുശ്രൂഷയിൽ വളരെ അനുഗ്രഹീതമായ ചിന്ത പകർന്നു തന്നത്. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇത്രയും ക്ലേശം സഹിച്ചതിനുള്ള സ്നേഹവും നന്ദിയും അച്ഛനോട് അറിയിക്കുന്നതോടൊപ്പം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഈ ശുശ്രൂഷ സംബന്ധിച്ച് എല്ലാ ആരാധീയരായ വൈദിക ശ്രേഷ്ഠതയും കരങ്ങളിൽ ഓർക്കുകയും നന്ദിപൂർവ്വം അറിയിക്കുകയും ചെയ്യുന്നു. അത് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെ വീണ്ടും ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നും ഈ ശുശ്രൂഷ സംബന്ധിക്കത്തക്കവണ്ണം ഉള്ള സാന്നിധ്യം അതിനുള്ള അവസരവും ആരോഗ്യവും ഒക്കെ നൽകുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എല്ലാവരുള്ള നന്ദി അറിയിക്കുന്നു. ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവിന്റെ മുതലുള്ള പ്രിയപ്പെട്ട മനോജ്, അതോടൊപ്പം തന്നെ വേദോസം വായിച്ച പ്രിയപ്പെട്ട മോഹനങ്ങൾ എല്ലാവരെയും വീണ്ടും ദൈവകരങ്ങളിൽ ഓർക്കുന്നു. ഇതിനുവേണ്ടി അല്പമായധികം സഹായിക്കുന്ന എല്ലാവരെയും വീണ്ടും ദൈവഭാഗം ഓർക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ആർക്കെങ്കിലും ഇത് കേൾക്കാൻ തക്കവണ്ണം അല്ലെങ്കിൽ പ്രയാസമോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ അത് മനോജുമായിട്ട് അത് കോൺടാക്ട് ചെയ്യേണ്ടതാണ്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ മനോജിന്റെ കോൺടാക്ട് നമ്പർ ഞാൻ അറിയിക്കുകയുണ്ടായി. ഇപ്പം കൂടുതൽ ആളുകൾ ഇത് കേൾക്കുന്നു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. മറ്റുള്ള ആളുകളോടും ഇതിൽ സംബന്ധിക്കത്തക്കവണ്ണം നിങ്ങളുടെ നിങ്ങൾ അറിയിക്കണം എന്നുള്ള ഒരു അപേക്ഷയോടെ ഇതിനോടൊപ്പം നടത്തുന്നു. ദൈവം ഇവരെ വാഴ്ച അനുഗ്രഹിക്കട്ടെ. ആമേൻ.